എന്റെ കല്യാണ ആൽബത്തിന് നോക്കിയിട്ട് എന്റെ വീട്ടിൽ ചോദിച്ചത്
ചാറ്റ് ജി പി ടി അടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് മാത്രമേ ആ സാധനം വരുള്ളൂ. ഇപ്പൊ റൈറ്റ് മീ എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും എഴുതിത്തരും. എപ്പോഴും സ്റ്റാറ്റസിന് പേരുന്ന മിസ്റ്റേക്ക് ആണ് അണ്ടർകോട്ട് ചെയ്യുക അല്ലെങ്കിൽ മിസ്കോട്ട് ചെയ്യുക. ഇതിന്റെ പേയ്മെന്റ് എങ്ങനെ കുഴപ്പമില്ല, ഇത് ഞാൻ ജി എസ് ടി വേണോ സാറ് ജി പേ തന്നാൽ മതി. പക്ഷെ ഇതെല്ലാം പേഴ്സണൽ ലിങ്കാണ്.
30 ഫോട്ടോ പുള്ളി ഒരു അഞ്ചാറ് പ്രാവശ്യം റിപ്പീറ്റ് എന്ന് പറയുന്നത് 30 ഫോട്ടോ. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്താണ് ഈ 30 ഫോട്ടോ?
സാറിന് എന്തിനാ രണ്ട് ആൽബം? ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് താ ഞാൻ ഇത്രയും വയസ്സുകാരല്ലേ. അല്ലാതെ ആദ്യമായി ഐഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമ എന്നാ കണ്ടു എന്ന് പുള്ളി ഒരിടത്തും പറയുന്നില്ല. അവരടുത്തും 10 പേര് പറയാണ് സാർ ക്യാൻവ എടുത്ത് കഴിഞ്ഞാൽ ഡിസൈൻ എല്ലാം നടന്നു, ചാറ്റ് ജി പി ടി ഉണ്ടെങ്കിൽ കോപ്പി റൈറ്റിംഗ് കഴിഞ്ഞു, ഐഫോൺ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി കഴിഞ്ഞു, പിന്നെ എന്തിനാണ് നമ്മൾ ഇവന്മാർക്കെല്ലാം പൈസ കൊടുക്കുന്നത്? അതല്ല, അപ്പം എന്റെ അമ്മയുടെ അച്ചാറല്ല അദ്ദേഹത്തിന്റെ അച്ചാർ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നെങ്കിൽ ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് കുറ്റം പറിച്ച് പോകുന്നത് വലിയ മണ്ടത്തരായിരിക്കും. നോക്കൂ, ഞാൻ ഐസ്ലാൻഡിൽ പോകാൻ നിൽക്കുകയാണ്,
എനിക്ക് സമയമില്ല.
അറിയാത്തൊരുത്തന് പറഞ്ഞു കൊടുക്കാം, പക്ഷെ എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഒന്നും പഠിപ്പിക്കാൻ
പറ്റില്ല.
നമുക്ക് ക്യാമറ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കല്യാണങ്ങളാണ്. അവിടെ പെട്ടാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
സാറിന്റെ അച്ഛൻ അടിപൊളിയാണ്, പക്ഷെ സാറ് അത്രയ്ക്ക് പോരാ കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള, എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്.
കലണ്ടറും മനോരമ തന്നെ. ഹലോ എവരിബഡി, 42 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾ രണ്ടുപേരും ആക്ച്വലി നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൻ പ്രതിഭാസം തന്നെയാണ് നമ്മളോടുള്ളത്.
അഡ്വർടൈസിങ് എന്ന് പറയുന്ന മേഖലയിൽ ഏകദേശം 44 വർഷമായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെ ബിസിനസ് ചെയ്ത് അത് ഒരു ജനറേഷൻ കഴിഞ്ഞു അടുത്ത ജനറേഷനിലെത്തി
കലണ്ടർ മനോരമ തന്നെ എന്ന പരസ്യവാക്യം മലയാളികൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയ ശ്രവ്യ അഡ്വർടൈസിന്റെ ഓണർ പാർത്ഥൻ മോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ വെൽക്കം പാർത്ഥൻ ടു അവർ പോഡ്കാസ്റ്റ്.
സോ ഹൈ ഓൾ, മൈ നെയിം ഈസ് പാർത്ഥൻ, പാർത്ഥൻ മോഹൻ. ഐ ആം ആൻ അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ, ഫിലിം മേക്കർ ആൻഡ് റൈറ്റർ. ഐ ആം ദി സിഇഒ അറ്റ് ശ്രവ്യ അഡ്വർടൈസിംഗ്. വി ആർ എ 44-year-old ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻ കേരള. വി ഹവ് ഡെലിവേർഡ് മോർ ദാൻ 4,000 ക്യാമ്പയിൻസ് ഓവർ ദ പാസ്റ്റ് 40 years ആൻഡ് എ ഫ്യൂ ക്യാമ്പയിൻസ് ദാറ്റ് എവറി മലയാളി സ്റ്റിൽ റിമെമ്പേഴ്സ്.
വൗ, ദാറ്റ് ഈസ് ഇംപ്രസീവ്.
പാർത്ഥൻജിയുടെ ഈ ഒരു ബിസിനസ്സിൽ അഡ്വർടൈസിങ് ആണ് ചെയ്യുന്നത്, അത് ആ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളുള്ള ഒരു ജേണിയിൽ എന്തായിരുന്നു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം?
യാ, ശ്രവ്യയുടെ ഒരു ലെഗസി നോക്കിക്കഴിഞ്ഞാൽ 1980 എൻ്റെ ഫാദർ ഈ സ്ഥാപനം തുടങ്ങുന്നത്. സോ 44 വർഷം പൂർത്തിയാവും. സോ കേരളത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് അഡ്വർടൈസിങ് ഏജൻസീസ് ആണ്, ഐ മീൻ വിച്ച് ഇസ് സ്റ്റിൽ ഫങ്ഷണൽ ആൻഡ് ഗ്രോയിങ്. ഇപ്പം അച്ഛൻ്റെ കൂടെ തുടങ്ങിയ അച്ഛൻ്റെ പിയേഴ്സും കണ്ടംപററീസും അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും ചിലരെല്ലാം മൈൻഡപ്പ് ചെയ്തു, ചിലർ മൈഗ്രേറ്റ് ചെയ്തു പുറം രാജ്യങ്ങളിലേക്ക് പോയി, ചിലർ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ മേഖലയിലില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ, വക്കീലിൻ്റെ മകൻ വക്കീൽ എന്ന് പറയുന്ന പോലെ അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ മകൻ അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടൊരു കാര്യമാണ്, വളരെ റെയർ. ഞാൻ ആരെയും കണ്ടിട്ടില്ല എൻ്റെ ഇത്രയും നാൾ. ഇത്തരത്തിലുള്ള ഒരു സർവീസ് ബിസിനസ്സിൽ ഒരു ലെഗസിക്ക് ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റിയതും അത് സക്സസ്ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയതും അതിൻ്റെ പുറത്ത് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാൻ പറ്റിയതുമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ബിക്കോസ് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെറുതിലെ ഇപ്പം നേരത്തെ പറഞ്ഞ ആഡ് ഫിലിം ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദർ ഒരു സക്സസ്ഫുൾ കരിയറിൽ നിന്ന സമയത്ത് എനിക്കറിയാമായിരുന്ന അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൊളീഗ്സോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സോ ആയിട്ടുള്ള ഒരുപാട് അങ്കിൾമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഇന്നിപ്പം അവരുണ്ടെങ്കിലും അവർ ആ ബിസിനസ് സക്സസ്ഫുൾ അല്ലാതെ മുന്നോട്ട് പോവാണ്, അവർ മറ്റ് പല കാര്യങ്ങളും ചെയ്യുകയാണ്. ദ ട്രൈങ് ടു ഗ്രാപ്പിൾ വാട്ട് അഡ്വർടൈസിങ് ഹാസ് ബിക്കം ടുഡേ. അപ്പം മേ ബി എൻ്റെ ഈ ഒരു ചെറിയ ലൈഫ് സ്പാനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അഡ്വർടൈസിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡൈനാമിക് ഇൻഡസ്ട്രി, ഭയങ്കരമായിട്ട് മാറിയൊരു ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ പ്രധാന ഒരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം പഠിക്കുന്നൊരു തിയറി എന്ന് വെച്ചാൽ മാർഷൽ മക്ലൂഹൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ്. അദ്ദേഹം 1960s പറഞ്ഞൊരു കാര്യമുണ്ട്, ദ മീഡിയം ഇസ് ദ മെസ്സേജ് എന്നൊരു ഒരു ഫേമസ് ഒരു കോട്ടുണ്ട്. അതായത് നമ്മളുടെ എന്ത് ഏതാണ് നമ്മുടെ മാധ്യമം, ആ മാധ്യമമാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം.
ഇവിടെയുള്ള ആൾക്കാർക്ക് ന്യൂട്ടൺസിലാണ് മാത്രമേ
അറിയുള്ളൂ. അപ്പം പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദ മീഡിയം ഇസ് ദ മെസ്സേജ് എന്നുള്ളത് നോ ലോങ്കർ റിലവൻ്റ് ആണ്. ഇൻ മൈ വേർഡ്സ് ഐ വുഡ് സേ ദ പീപ്പിൾ ആർ ദ മീഡിയം. ഓരോ വ്യക്തിയും ഒരു മീഡിയമാണ്, അവനൊരു മാധ്യമമാണ്. ഇന്ന് മനോരമയുടെയോ മധുരമയുടെയോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെയോ മാത്രം സ്ഥാനമല്ല, ഓരോ വ്യക്തിക്കും അവൻ്റെതായ ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്, അവനൊരു വോയിസ് ഉണ്ട്. പണ്ട് നമുക്ക് ഈ വോയിസ് ഇല്ല, നമ്മൾ ലിസണറാണ്, അല്ലെങ്കിൽ നമ്മൾ വ്യൂവറാണ്, അല്ലെങ്കിൽ നമ്മൾ റീഡറാണ്. നമ്മളിത് ഇന്ന് നമ്മൾ ക്രിയേറ്ററാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതാണ്. ഇതാണ് ഏറ്റവും വലിയ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. അത് നമ്മളുടെ ഒരു കൊച്ചു ലൈഫ് സ്പാനിൽ നമ്മൾ കാണാൻ പറ്റിയെന്നുള്ളത്. കാരണം നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർ തന്നെ പത്രം വായിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ അല്ലേ, നമ്മൾ പത്രം വായിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ 2008 ഇപ്പോഴത്തെ 2K കുട്ടികളൊന്നും എനിക്ക് എൻ്റെ അറിവിൽ ആരും പത്രം കൈകൊണ്ട് ദൂരം തൊടുന്നില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അങ്ങനത്തെ സാധനത്തിന്റെ ആവശ്യമില്ല.
ബിക്കോസ് പത്രത്തിൽ കിട്ടുന്ന ഇൻഫർമേഷനെക്കാട്ടിൽ കൂടുതലും റെലവന്റും ടൈം ബൗണ്ടും ആയിട്ട് മൊബൈലുകളിൽ
അവർക്ക് അറിയാം. അവർ പുഷ് ആയിട്ട് അവരിൽ ന്യൂസ് വരുന്നുണ്ട്. നമുക്ക് പുഷ് ന്യൂസ് ഒന്നും ഇല്ല.
കഴിഞ്ഞ ദിവസം ഈ എന്റെ അച്ഛൻ ഇങ്ങനെ ടി വി കണ്ടിട്ട് വാർത്ത കണ്ടിട്ട് ഇങ്ങനെ സംഭവം നടന്നു, ഇങ്ങനെ സംഭവം നടന്നായിരുന്നു. ഞാൻ അതിന് 10 മിനിറ്റ് മുമ്പേ അത് അറിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോഴാണ് അറിയുന്നത് ഞാൻ ചോദിച്ചു.
അതെ, എന്റെ അമ്മ ഇന്ന് രാവിലെ പത്രം വായിക്കും. ഞാൻ എന്തിനാണ് അമ്മ? എന്നാ അമ്മക്ക് ഈ പറഞ്ഞ വാട്സാപ്പ് സേവയാണ്, അമ്മക്ക് ഈ പറഞ്ഞ മറ്റേ ആപ്പുകളുണ്ട്, ഇഷ്ടം പോലെ ന്യൂസ് വരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ആക്സസ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു ശീലം പോലെ രാവിലെ പോയി പത്രം എടുത്ത് വെച്ച് വായിക്കുകയാണ്. കലിംഗന്മാരുടെ മീം ചോദിക്കലെ എന്തിനൊന്നും ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു അതൊരു ഹാബിറ്റാണ്. പക്ഷെ സാഡ്ലി നമ്മളുടെ ജനറേഷനോട് ആ ഹാബിറ്റ് തീരും. കാരണം ഇനി ആ ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ല.
ഇപ്പൊ തന്നെ ഒരുപാട് ആപ്പുകൾ ഇറങ്ങുന്നുണ്ടല്ലോ, മറ്റേ റേഡിയോ ന്യൂസ് ഇൻ 60 വേർഡ്സ്. അത്
ഇപ്പൊ നമ്മുടെ പാർത്ഥജിയെ സംബന്ധിച്ച് വേറൊരു ഒരു ജനറേഷനിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഇതുവരെ വരുന്നതിലുള്ള ഒരു മാറ്റം
ഭയങ്കര,
അതൊരു ഭീകരമായ മാറ്റമാണ്.
സോ അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഈ 44 വർഷം ഈ ശ്രവ്യ എന്ന സ്ഥാപനം എക്സിസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയൊരു കോർ പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ വെച്ചത് ഇനോവേഷൻ അഡാപ്റ്റേഷൻ അക്കോർഡിംഗ് ടു ടൈം, നാടോടും നടുവേ ഓടുക എന്നുള്ളൊരു പ്രിൻസിപ്പൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ?
തീർച്ചയായും. കാരണം ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതും ഒഫീഷ്യലി ജോയിൻ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞവരെ നേരത്തെ കുഞ്ഞനാള് മുതലേ അച്ഛൻ്റെ കൂടെ ഷൂട്ടുകൾക്ക് പോകുന്നുണ്ട്. കാണാൻ ആദ്യം കാണാൻ പോയി, പിന്നെ ചെറുതായിട്ട് അഭിനയിക്കാൻ തുടങ്ങി, പിന്നെ അതിന് ശേഷം പിന്നെ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിയപ്പോഴേക്കും നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പയ്യെ ഉള്ള ഗ്രോത്ത് സ്റ്റേജ് ഞാൻ ഒഫീഷ്യലി ഒരു കരിയറായിട്ട് ഞാൻ പിക്കപ്പ് ചെയ്യുന്നത് 2009 എൻഡിലാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത ഫിലിം ഡയറക്ഷനിലാണ്, ചെന്നൈയിലാണ് പഠിച്ചത്. അത് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഐ ജോയിൻ മൈ കമ്പനി. 2010 ജനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആഡ് ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. അതും എങ്ങനെ ഈയിടെ ഞാൻ ഫേസ്ബുക്ക് തന്നെ എന്നെ മറ്റേ മെമ്മറീസ് എടുത്ത് കാണിച്ചു ആദ്യം. മറ്റേ ഞാൻ 14 വർഷമായി.
നീ പറഞ്ഞാലും നിന്നെ ഓർമ്മിപ്പിക്കും.
അത് ഏറ്റവും വലിയ തമാശ വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ ഫിലിമിലെ ഷൂട്ട് ചെയ്തേക്കുന്നത് സ്റ്റോക്കിലാണ്.
അതാണോ ഈ അടുത്ത്?
അതെ, സണ്ണി ജോസഫ് ആയിട്ട് ഞാൻ, സണ്ണി സാറാണ് ഷൂട്ട് ചെയ്തത്.
ഫിലിം കണ്ടിട്ട് പോലും.
അപ്പൊ ഫിലിം ഇല്ല, ഞാൻ തുടങ്ങിയെടുത്ത സാധനം ഇപ്പൊ ഇല്ല. ഞാൻ ഒരുപാടൊന്നും ആയില്ല തുടങ്ങിയത്. പക്ഷെ അത്രയും പെട്ടെന്നാണ് ഈ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദ ബിഗസ്റ്റ് ചലഞ്ച് ഈ പറയുന്ന പോലെ ചലഞ്ചും ഓപ്പർച്യൂണിറ്റി ഇത് തന്നെയാണ്. നമുക്ക് ടെക്നോളജിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് റിലവൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്താ പറയുക, മെറ്റവേഴ്സ് വരുന്നു, AI വന്നു കഴിഞ്ഞു. ഇക നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ തന്നെ റിയൽ ടൈം നമുക്ക് വേണമെങ്കിൽ സംസ്കൃതമാക്കാം.
മീഡിയ എന്നല്ല, എല്ലാ ഫീൽഡിലും
ഒന്ന്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രത്തോളം അതിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളിടത്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇഗെയിൻ ഇപ്പം നേരത്തെ ഓഫീക്ക് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മറുവശമുള്ളത്, നമ്മളൊരു ബിസിനസ് ഓണർ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആകുമ്പം അപ്പുറത്തുള്ള ക്ലയൻറ്റിനും ഇതേ ടെക്നോളജിക്ക് ആക്സസ് ഉണ്ട്. അപ്പം അവന് പറയാം, ആ നിങ്ങളെന്താ ഇതിപ്പോൾ ഞാൻ മറ്റേ ക്യാൻവലിട്ട് ഉണ്ടാക്കിയ സാധനം പോലല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഡേ ടു ഡേ ബേസിൽ ആൾക്കാർ ചോദിക്കുന്നത്, സാർ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ ഞാൻ ഇതിപ്പോൾ 5 മിനിറ്റ് ക്യാൻവ ചെയ്യുമല്ലോ. നാച്ചുറൽ റിപ്ലൈ ഒന്ന് സാർ, എന്നാൽ പിന്നെ 5 മിനിറ്റ് ക്യാൻവ ചെയ്താൽ പോരെ.
എൻ്റെ ലൈഫിൽ അതുള്ള സംഭവമുണ്ട്. ലൈക്ക് ഞാൻ ഒരു ഫാഷൻ ഷൂട്ട് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഒരു ഫാഷൻ ഷൂട്ട് ചെയ്തു. അപ്പം എനിക്ക് അതിന് ഈ ഫോട്ടോഷോപ്പിൽ ഈ ഡോഡ്ജ് ആൻഡ് ബേൺ സാധനമൊക്കെ ഞാൻ പഠിച്ചത്, അത് എക്സൈറ്റ്മെൻറ്റിൽ. അപ്പം ഞാനത് എടുത്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂർ ഒരു ഫോട്ടോയിൽ വർക്ക് ചെയ്ത് ഞാൻ ഡെലിവറി ചെയ്ത് പുള്ളി ഒരു ആപ്പിലിട്ട് 2 കുത്തുകുത്തിട്ട് ഹൃദയം തകർന്നു.
പണ്ട് ഇതുപോലെ ഈ വെഡിങ് ഫോട്ടോ എടുക്കുന്ന നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞതാണ്, പുള്ളി ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ട്രൈ ചെയ്യുന്ന അന്ന് അതൊക്കെ വരുന്നേ ഉള്ളൂ, മറ്റേ ഒക്ട വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ഒരു കല്യാണത്തിന് ഇതുപോലെ ഒക്ട വെച്ച ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണ് ചെയ്തത്. അപ്പം പണ്ടത്തെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ, കംപ്ലീറ്റ് ഒരു ഡാർക്ക് മോഡിലായിരിക്കും ഇരിക്കുക, ആളുടെ ഫേസിൽ മാത്രം ലൈറ്റ്. ഇതെല്ലാം പ്രിന്റ് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കും, മോനെ ഇത്രയും പൈസ കൊടുത്തെടുത്തിട്ട് കറുത്തിരിക്കുവാണല്ലോ, ഇരുണ്ട ഫോട്ടോ ആണല്ലോ നീ എടുത്തത്.
അതുപോലെ ഞാനും തുടങ്ങിയ സമയത്ത് ഇത് ഡെപ്ത് ഓഫ് ഫീൽഡിൽ നമ്മൾ ബൊക്കേ ചെയ്യുമല്ലോ,
ബൊക്കേ ചെയ്യുന്നത്
മോനെ മങ്ങിയിരിക്കുന്നല്ലോ ഒരു ക്ലയന്റ്
കൊണ്ടുകൊടുത്തത്. അത് എന്റെ എന്റെ കല്യാണ ആൽബത്തിനെ നോക്കിയിട്ട് എന്റെ വീട്ടിൽ ചോദിച്ചത്,
അത് ഞാൻ ഫോട്ടോ എടുത്തത്
ഇതിൽ നിങ്ങളെ കാണുന്നില്ലല്ലോ, അതെന്തോ മോദിന് മാത്രമല്ലോ.
അതാ പറയും, ടെക്നോളജിയും എസ്തെറ്റിക്സും കൂടെ ബാലൻസിൽ പോയില്ലെങ്കിലും റിസൾട്ട് വരില്ല. അപ്പം ടെക്നോളജി ഇപ്പം ആക്സസബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പം ക്ലയൻറ്റ് സൈഡ് ആണെങ്കിലും ഇപ്പം ഇപ്പം പുതിയതായിട്ട് വരുന്ന ചെറിയ കുട്ടികൾക്ക് വരെ ദേ നോ ഹൗ ടു യൂസ് ആൻ ആപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഫോട്ടോഷോപ്പിൽ തന്നെ ഇപ്പം ഫുൾ ASR ആണ് കേട്ടോ. അന്ന് 8 മണിക്കൂർ എടുത്ത മാത്യുവിൻ്റെ വർക്ക് ഇന്ന് 5 മിനിറ്റുകൾ എടുക്കില്ല, അതെ അവൻ തന്നെ എല്ലാം റെഡിയാക്കി തരും. പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ ആക്സസ് ഈക്വലി തന്നെ എല്ലാവർക്കും കിട്ടുമ്പം ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് എസ്തെറ്റിക്സ്. അപ്പം ഒരു കഥയുണ്ടല്ലോ, മറ്റേ റോക്കറ്റ് ചീത്തയായി, അപ്പം ശരിയാക്കാനായിട്ട് ഒരാൾ വിളിച്ചു, അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് തട്ടി എന്നിട്ട് $200,000 ബില്ല് കൊടുത്തു എന്ന് പറയുന്നതല്ലേ.
തട്ടാ ഞാൻ ഒരുപാട് വർഷം,
തട്ടിന് $10 ഉള്ളൂ, പക്ഷെ ബാക്കി അത് എവിടെ തട്ടണം എന്നുള്ള അറിയാവുന്ന എക്സാക്ട്ലി അതാണ് നമ്മൾ ഈ ഒരു 10 or 15 years കൊണ്ട് നമ്മൾ ഈ മേഖലയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാർഡ്ഷിപ്സും അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ലേണിങ്സും തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ബെനിഫിറ്റ് ആയി വരുന്നത്.
ഐ തിങ്ക് AI നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്, കളയുന്നില്ല, ബിക്കോസ് അത് നമ്മുടെ വർക്ക് ഫ്ലോയെ
എളുപ്പമാക്കും,
നമ്മുടെ ക്രിയേറ്റിവിറ്റി വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അഡാപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഈ ചേർന്നിരിക്കേണ്ട അവസ്ഥ.
നമ്മുടെ ക്രിയേറ്റീവ് ബ്ലോക്സിനെ കൂടുതൽ നമുക്ക് അത് ആക്റ്റീവായിട്ട് കൊണ്ടുവരാനും കുറച്ചുകൂടെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ.
ഇപ്പൊ ചാറ്റ് GPT അടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് മാത്രമേ ആ സാധനം വരുള്ളൂ. ഇപ്പൊ റൈറ്റ് മീ എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും എഴുതി തരും, ബട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്ര പ്രൊസൈസ് ആണോ അത്രയ്ക്ക് ബെറ്റർ ആയിട്ട് ആ മെഷീനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ
പറ്റും. ജസ്റ്റ് എ ടൂൾ ടു ഹെൽപ്പ് അസ്,
ഹെൽപ്പ് അസ്. ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റിവിറ്റി ഈസ് ഒറിജിനൽ.
ട്രൂ, വെരി ട്രൂ.
പക്ഷെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് GPT ഒന്നല്ലോ ഇനി കഥ എഴുതാനാണോ, ഞാൻ
AI അല്ലെങ്കിൽ ഈ ChatGPT യെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്ന ഒരു കഥ ബ്രൂസ് ലീയുടെ ഒരു വളരെ ഫേമസ് ഒരു കോട്ടുണ്ട്. അതായത് ബ്രൂസ് ലീ എനിക്ക് പറഞ്ഞു, ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എ പേഴ്സൺ ഹു ക്യാൻ കിക്ക് 10,000 different ways. ഐ എം അഫ്രൈഡ് ഓഫ് എൻ ഒപ്പോണന്റ് ഹു നോസ് 1 way ടു കിക്ക് ബട്ട് ഹാസ് പ്രാക്ടീസ് 10,000 times. ഭയക്കേണ്ടത് അവനെയാണ്, അല്ലാതെ 10,000 തരം കിക്ക് ഉള്ളവനെ. വി നോ വൺ ട്രേഡ് ആൻഡ് വി ആർ ഫൈൻ ട്യൂണിങ് ദാറ്റ് എവറി ഡേ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ വി ആർ ഇംപ്രൂവിങ് അവർസെൽവ്സ്, വി ആർ ചലഞ്ചിങ് അവർസെൽവ്സ്. ആ ചലഞ്ച് എപ്പം നിർത്തുമോ അപ്പോഴാണ് നമ്മൾ റിഡൻഡന്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്നത്. സോ അതൊരിക്കലും അനുവദിക്കരുത്. ട്രൈ ടു റീ ഇൻവെൻറ്റ്, ട്രൈ ടു റീ ലേൺ. ആൻഡ് അഗെയിൻ, ഇപ്പം നമ്മളിപ്പോൾ ഉള്ള ഏജ് ഗ്രൂപ്പിൽ നമ്മളെക്കാളും നമ്മുടെ പിയേഴ്സ് എന്ന് പറയുന്നത് 15 താഴെയുള്ള പിള്ളേരാണ്. ആൻഡ് ദേ ഹാവ് ദി പവർ ഓഫ് ദാറ്റ് ടു ഗ്രാസ്പിംഗ് ടെക്നോളജി ഈവൻ ഫാസ്റ്റർ. അപ്പം നമ്മൾ അത്രയും അധികം എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഒബ്സലീറ്റ് ആയി പോകും, ഷെൽഫ് ലൈഫ് കുറയാണ്. മനസ്സിലായല്ലേ?
സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ 10 വർഷമായിട്ട് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി മാറി, ടൂൾസ് മാറി, എളുപ്പത്തിൽ ചെയ്യുന്നത്
എല്ലാ മേഖലയിലും. ഇപ്പൊ ഞങ്ങളുടെ അഡ്വർടൈസിംഗിലാണെങ്കിൽ തന്നെ, ഇപ്പൊ ഡിസൈൻ സൈഡിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേഷൻ സൈഡിലാണെങ്കിലും, സ്ക്രിപ്റ്റിംഗ് സൈഡിലാണെങ്കിൽ, ഇതിലെല്ലാം ഇപ്പൊ തന്നെ നമുക്കൊരു ക്ലയന്റ് ഒരു ബ്രീഫ് വരുന്നു, ഈ പറഞ്ഞ പോലെ നമ്മളൊരു മ്യൂസിക്കൽ ഇവന്റ് ആണ്, ഞങ്ങൾക്ക് അതിന് പ്രൊമോഷൻസ് വേണം, തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ എന്തൊക്കെ മീഡിയ ഉപയോഗിക്കാം, അതിൽ എന്ത് സ്ട്രാറ്റജി വേണം. ഈ സ്ട്രാറ്റജി തന്നെ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ കേസ് സ്റ്റഡീസ് വെച്ചാണ് നമ്മൾ സ്ട്രാറ്റജി ഡിറൈവ് ചെയ്ത്. സെയിം ടൈം ആ സ്ട്രാറ്റജിയുടെ ആപ്ലിക്കേഷൻ ലെവലിൽ എന്തൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, ക്ലയന്റിന്റെ ബജറ്റ് എന്തൊക്കെ അലോ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ആ പ്രോസസ്സിന്റെ അകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ വി നീഡ് ദി ഇന്റർനെറ്റ്. അവിടെ പോയി ഒരു സക്സസ്ഫുൾ കേസ് എടുത്ത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒറിജിനാലിറ്റി ഇസ് നോട്ട് അബൌട്ട് ബീങ് 100% ഒറിജിനൽ, ഇറ്റ്സ് അബൌട്ട് യൂസിങ് വാട്ട് ഇസ് മോസ്റ്റ് സക്സസ്ഫുൾ ടു ദി അവൈലബിൾ സിറ്റുവേഷൻ.
ഈവൻ ChatGPT ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ക്രിയേറ്റിംഗ് ഔട്ട് ഓഫ് തിൻ എയർ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒത്തിരി വർഷത്തെ റിസർച്ച് ആൻഡ്
ഡാറ്റ ആണ്.
നമ്മളത് എൻസൈക്ലോപീഡിയ പോയി തപ്പുന്നതിന് വരും ChatGPT നമുക്ക് വേണ്ടി കൊണ്ടുതരും.
ഡാറ്റ അനലിസ്റ്റ് ആണ്, അവരൊരു അനലിസ്റ്റ് ആണ്.
ഈ ഒരു ജേണിയിൽ ഏറ്റവും ഒരു ഇതായിട്ടുള്ളൊരു ക്ലയന്റ് ഏതായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്ലയന്റ് എന്ന് പറയുന്നത് പോലെ?
റബിയയുടെ ഒരു ഒരു ജേണി എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മലയാള മനോരമയാണ്. കാരണം ഞങ്ങളുടെ ലോങ്സ്റ്റ് അസോസിയേഷൻ മനോരമയായിട്ടാണ്, 1985 തുടങ്ങിയ അസോസിയേഷൻ മനോരമയായിട്ട്. അപ്പൊ കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്ന ക്യാമ്പയിൻ വന്നത് പിന്നെ 1993 ക്യാമ്പയിൻ വരുന്നത്. ആക്ച്വലി ഇപ്പം 31 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ഇസ് ഐ തിങ്ക് വൺ ഓഫ് ദി ലോങ്സ്റ്റ് റണ്ണിങ് ക്യാമ്പയിൻസ് ഇൻ കേരള. ആൻഡ് അഗെയിൻ ഈ പറഞ്ഞ ലെഗസി ഉള്ളൊരു ക്യാമ്പയിനാണ്, അച്ഛൻ തുടങ്ങിയ ക്യാമ്പയിനാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ഇതുവരെ ആ ക്യാച്ച് പ്രൈസോ ടാഗ് ലൈനോ ഇപ്പൊ ക്ലയന്റിന് മാറ്റാൻ പോലും പറ്റില്ല, അത്രമാത്രം അത് രജിസ്റ്റേർഡ് ആണ്. കാരണം ഇതിന് ഇതാണ് ആദ്യം, ഇതിന് ശേഷം പിന്നെ ഇത് അത് ഇത് തന്നെ, മറ്റേത് മറിച്ചത് തന്നെ, ഒരുപാട് കോപ്പി ക്യാറ്റ്സ് വരികയും ചെയ്തു. ബട്ട് ദൻ വിച്ച് ഇസ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു വലിയ റെക്കഗ്നിഷൻ ആണ്, ബിക്കോസ് വി സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പം ശ്രവ്യയുടെ ഒരു ഹിസ്റ്ററിയിൽ ആ ഒരു ക്യാമ്പയിന് ഒരുപാട് വലിയ സ്ഥാനമുണ്ട്. അതുപോലെ പിന്നെ എൻ്റെ ഒരു ഒരു ജേണിക്കകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം വളരെ റീസെൻ്റ്ലി കോട്ട് ചെയ്യാനാണെങ്കിൽ ഒരു നാഷണൽ ബ്രാൻഡ് ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും വളരെ നീഷായിട്ടുള്ളൊരു മേഖലയാണ്, അവർ ഇൻവിട്രോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ഒരു മാനുഫാക്ചറിങ് ബ്രാൻഡാണ്. ബട്ട് ദെൻ അവരുടെ റിക്വയർമെൻറ്റ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് റിക്വയർമെൻ്റ് ആയിരുന്നു. അവർക്ക് ദേ ഡോണ്ട് അഡ്വർടൈസ്, ആക്ച്വലി ഒരു കൺവെൻഷണൽ സെൻസിൽ അഡ്വർടൈസ് ചെയ്യുന്ന ക്ലയൻ്റ് അല്ല. അവർക്ക് അവരുടേതായ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഒരു ടീമുണ്ട്. ദേ ഹാവ് ദിയർ ഓൺ മെത്തേഡ്സ് ആൻഡ് റെഫറൽ മാർക്കറ്റിംഗ് വരെയാണ് അവർ പോകുന്നത്. അവർ അവരുടെ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ കൂടും. ബട്ട് ദെൻ അവർക്കൊരു സെറ്റ് ഓഫ് ബ്രാൻഡ് വാല്യൂസ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനിൻ്റെ ബേസിസിൽ പോകുന്നൊരു ഒരു നല്ലൊരു ബ്രാൻഡ് ഫിലോസഫി ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അവർക്ക് ഈ ബ്രാൻഡ് വാല്യൂസിനെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് വേണം അവർ. ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഹാഡ് ടു ബി ഫ്രം ഫോർ കോർണേഴ്സ് ഓഫ് ദ കൺട്രി ബിക്കോസ് ദേ വർ എ പാൻ ഇന്ത്യൻ ബ്രാൻഡ്. സോ ഫ്രം ദെയർ കസ്റ്റമേഴ്സ് വി ഐഡൻറ്റിഫൈഡ്, അവർ ടീം ഐഡൻറ്റിഫൈഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. വി ഷോർട്ട് ലിസ്റ്റഡ് ദം. അവർക്ക് ഈ പറഞ്ഞില്ല ഇപ്പം നിങ്ങൾ തന്നവരെ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് വി ഗോട്ട് ദെയർ ആൻസേഴ്സ്. അത് അസിമുലേറ്റ് ചെയ്ത് ദെൻ വി സ്പോക്ക് ടു ദം ഓവർ ഗൂഗിൾ മീറ്റ് സൂം വഴി സംസാരിച്ച് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവരെ പോയി കണ്ട് ആ സ്ഥലത്ത് ചെന്ന് ഫിസിക്കലി ചെന്ന് വിസിറ്റ് ചെയ്ത് 3 ദിവസം താമസിച്ച് അവരുടെ കൂടെ ട്രാവൽ ചെയ്ത് അവരുടെ റുട്ടീൻ മനസ്സിലാക്കി കാൻഡിഡായിട്ട് ഷൂട്ട്. കാരണം പലരും ഡോക്ടേഴ്സാണ്, സയൻറ്റിസ്റ്റാണ്, അവർക്ക് നമ്മളോട് സമയങ്ങളായില്ല, അല്ലെങ്കിൽ അവർക്കത് ക്യാമറ അവർക്ക് താല്പര്യമില്ല. ബട്ട് ദെൻ വി ഹാവ് ടു ഫോളോ ദ അങ്ങനെ ഒരു ഒരു പാർട്ട് കാൻഡിഡ് പാർട്ട് സ്റ്റേജ് രീതിയിൽ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്ത കോണ്ടന്റ്. അതും പ്യുവർലി ലിങ്ക്ഡ് ഇൻ കോണ്ടന്റ് ആയിട്ടാണ് അത് വന്നത്, പ്യുവർ ബിസിനസ് കോണ്ടന്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഇഗെയിൻ ഈസ് എ പാൻ ഇന്ത്യൻ ഒരു ഒരു ഗ്ലോബ് ഒരു പാൻ ഇന്ത്യൻ പോയ ലെവലിൽ പോയൊരു കോണ്ടന്റാണ്. സോ അതാണ് ഞാൻ ചെയ്തതിൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഏറ്റവും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഒരു എക്സ്പീരിയൻസ്.
ഈ ഒരു ബിസിനസ്സിൽ പ്രത്യേകിച്ച് മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് മീഡിയ കമ്പനീസ് എന്ന് പറയുന്നത്. ഇതിനൊരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വേണം എന്നോ എല്ലാവർക്കും അറിയത്തില്ല. ഒരു മീഡിയ ഫീൽഡിനത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതിനെ പറ്റി എന്താണ് പ്രാർത്ഥന ചെയ്യേണ്ടത്?
അല്ല, എല്ലാ ബിസിനസ്സും പോലെ തന്നെ സിസ്റ്റംസ് ആർ ലൈക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് അതില്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ ഫങ്ഷനിങ് എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കും.
ഒരു ഒരു ഡിസൈന് 10 കറക്ഷനൊക്കെ തീർന്നു കമ്പനി
മാത്രമല്ല ഓണ്ടർപ്രണർ തന്നെ എല്ലാം ചെയ്യാൻ നിന്നാലും അത് വേറൊരു വലിയ റിസ്ക് ആണ്. ബിക്കോസ് ലൈക് ജോൺ മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് നെവർ വർക്ക് ഇൻ യുവർ ബിസിനസ്, യു ഷുഡ് വർക്ക് ഓൺ യുവർ ബിസിനസ്. ഓണ്ടർപ്രണറെ സംബന്ധിച്ച് നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ വരയ്ക്കും, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യും, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യും. ലാഭമാണോന്ന് വെച്ചാൽ ലാഭമാണ്, പക്ഷെ എസെൻഷ്യലി ലാഭമല്ല.
ലോങ് റൺ
ലോങ് റൺ ലാഭമല്ല. നമ്മൾ നമ്മളെ തന്നെ ഒരു എംപ്ലോയി ആക്കി
മാറ്റുക.
അതുകൊണ്ടാണ് ഈ പണി അറിയാവുന്ന ആൾക്കാരെ പറയുന്നത്. ഈ പറഞ്ഞ പോലെ പ്രോസസ് ആൻഡ് പീപ്പിൾ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മീഡിയയിൽ പ്രത്യേകിച്ച് പലതരം പ്രോസസ്സുകളാണ് മീഡിയയ്ക്ക് അത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ പോലെ ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിൽ ഒരു ബ്രീഫ് വരുന്നു. സോ ആ ബ്രീഫ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ അത് ശ്രദ്ധിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പേഴ്സൺ ട്രെയിൻഡ് അല്ലാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് അപ്പം തന്നെ പാളി. നമുക്ക് ഔട്ട്പുട്ടും തെറ്റും, നമ്മുടെ ഫിനാൻഷ്യൽസും തെറ്റും. ബ്രീഫ് കളക്ട് ചെയ്യാം, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രപ്പോസൽ ചെല്ലണം. പ്രപ്പോസൽ ഈ പറയുന്ന പോലെ ഒരു ഒരു ടെംപ്ലേറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാവാം. അതിൻ്റെ കോട്ട് എഗെയിൻ എപ്പോഴും സ്റ്റാർട്ടപ്സിൻ്റെ പേരുന്ന മിസ്റ്റേക്കാണ് അണ്ടർ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ മിസ് കോട്ട് ചെയ്യുക.
രണ്ട്
ഭയങ്കര പ്രശ്നമാണ്. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കൊടുക്കാനൊരു ചക്കയുണ്ട്, ചക്കയ്ക്ക് 1000 രൂപ എന്ന് പറയുന്ന പോലെ ആ സാഹചര്യം വരും. തിരിച്ച് തന്നെ വർക്ക് കിട്ടണം, സർവൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സാറ് ഇഷ്ടം പോലെ തന്നാൽ മതി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഭയങ്കരമായ ഡേഞ്ചറുകളാണ്. എവറി ജോബ് ഹാസ് എ കോസ്റ്റ്. മേ ബി മിസ്ലേനിയസ് ഹെഡിലായിരിക്കാം, ചിലപ്പോൾ ട്രാവൽ ഹെഡിലായിരിക്കും. നമ്മളെ ബജറ്റിങ് കറക്റ്റായിട്ട് തന്നെ പോയില്ലെങ്കിൽ ആസ് എൻ ഓണ്ടർപ്രണർ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെ അത് ബാധിക്കും. അഗെയിൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ടാക്സ്. ടാക്സ് ഇസ് സംതിങ് അഗെയിൻ. നമ്മൾ ഈ പറഞ്ഞ ജി എസ് ടി കംപ്ലയൻ്റ് ആയിരിക്കും. നമ്മളെല്ലാ ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസുകളെല്ലാം നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഓരോന്നും ഓരോ പ്രോസസ്സാണ്. ആൻഡ് ഇതിനെല്ലാം ഉള്ള കീ പീപ്പിളിനെ നമ്മൾ ഹയർ ചെയ്യണം.
അത്
ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമ്മൾ ആസ് എൻ ഓണ്ടർപ്രണർ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യം ഉണ്ടാവണം. ഇതിന്റെ പേയ്മെന്റ് എങ്ങനെ, കുഴപ്പമില്ല, ഇത് ഞാൻ ജി എസ് ടി വേണോ, സാറ് ജി പേ തന്നാൽ മതി. പക്ഷെ ഇതെല്ലാം പേഴ്സണൽ ലിങ്കമാണ്. അവസാനം 15% കൊടുക്കുന്ന 33% കൊടുക്കുന്ന നമ്മൾ. സോ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വർക്കിന്റെ ഒരു ആയാസത്തിന് ക്രിയേറ്റീവ് പീപ്പിൾ പ്രത്യേകിച്ച് ആ കുഴപ്പമില്ല. കാരണം നമ്മൾ ബോധമല്ല, നമുക്ക് വർക്ക് ചെയ്യുക, സാറ്റിസ്ഫൈ, നമ്മുടെ ആ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ നാളെ തരാം, ഓക്കെ സാർ കുഴപ്പമില്ല, എൻ്റെ ഒരു അടുത്ത ആഴ്ച തരാം, ശരി സാർ കുഴപ്പമില്ല. ഒരു 4 മാസം ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ അവസാനം മറന്നുപോകും. അങ്ങനെ ഒരു പേയ്മെൻറ്റ്
ഉണ്ടായിരുന്നു.
കാരണം ഇതിന് ഇൻവോയ്സ് ഇല്ല, എസ്റ്റിമേറ്റ് ഇല്ല, ജനറേറ്റ് ചെയ്തിട്ടില്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല.
അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു മാസം തീരാതെ 1, 2, 3 മാസത്തോളം പോകുമ്പോൾ എക്സ്പെൻസ്
ആണ്. അതെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും കറക്ഷൻസ് വരെ കമ്മിറ്റ് ചെയ്ത് വേണം നമ്മൾ പോകാൻ. ഡെഫിനറ്റ്ലി സർവീസ് അഗ്രിമെൻറ്റ്സ് വേണം, ക്ലയൻറ്റുമായിട്ട് കോൺട്രാക്ട് വെക്കണം, അതിൻ്റെ പേയ്മെൻറ്റ് ടേംസ് സ്റ്റിപ്പുലേറ്റഡ് ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഓരോ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രീ പ്രൊഡക്ഷൻ, പ്രീ എന്തൊക്കെയാണ് ചെയ്യുന്നത്. സോ റെക്കി ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും
മെയിൻ ആയിട്ട് അറിയേണ്ട സാധനം ഈ പ്രൊഡക്ഷൻസ് എന്താണെന്ന്, പ്രീപ്രൊഡക്ഷൻ എന്താ, പ്രൊഡക്ഷൻ എന്താ, പോസ്റ്റ് പ്രൊഡക്ഷൻ,
ഈ പ്രോസസ്സുകൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതിന് ആൾക്കാരെ ഹയർ ചെയ്യുക, അവരെ ഡെലിഗേറ്റ് ചെയ്യുക, ആ ആൾക്കാർക്ക് അതിൻ്റെ ഓണർഷിപ്പും കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ബജറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ പേഴ്സൺ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ, പ്രൊഡക്ഷൻ മാനേജർ ആണെങ്കിൽ, ലെറ്റ് ഹിം ഓർ ഹെർ ബജറ്റഡ്.
ഇവിടെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ബേസിക്കലി ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്, ഞാൻ ചെയ്തില്ല ഇത് ശരിയാവത്തില്ല, അവൻ ചെയ്ത ഇത് കോളവാക്കും. അപ്പോൾ ഹൗ ഡിഡ് യു കം ടു എ സിസ്റ്റം വെയർ മറ്റുള്ളവരെ വിശ്വസിച്ച് ആ ജോലി ഏൽപ്പിക്കാനുള്ള ഒരു പൊസിഷനിലോട്ട്, ആ ഒരു കറേജ് വന്നത് എങ്ങനെയാണ്? ബിക്കോസ് ദാറ്റ് ഇസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റ് ക്വാളിറ്റി പീപ്പിൾ ഹയർ ഫസ്റ്റ് ക്വാളിറ്റി പീപ്പിൾ എന്ന് പറയുന്ന ഒരു കോട്ട് എഗെയിൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സോ മേ ബി ദാറ്റ് ഫസ്റ്റ് ക്വാളിറ്റി പീപ്പിൾ വിൽ ബി എക്സ്പെൻസീവ്, മേ ബി നമുക്ക് നമ്മളോടും തന്നെ കോസ്റ്റ്ലി ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാളും കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ദാറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി, അപ്പം നമുക്ക് അതിൽ നിന്ന് ആദ്യം തന്നെ ഇത്രയും 50% നമുക്ക് പ്രോഫിറ്റ് വേണം, ബാക്കിയുള്ളതിൻ്റെ അത് ഞാൻ എല്ലാം കൂടെ ചവിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, നാച്ചുറലി നമ്മൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു ആളെ, ഒരു ഹാൻഡിനെ മാത്രമേ നമ്മൾ വിളിക്കത്തുള്ളൂ. ചിലപ്പോൾ ഫ്രീ ആയിട്ട് അപ്രൻറ്റീസിനെ നിർത്താൻ നോക്കും, നമുക്ക് ലാഭം, നമ്മൾ ലാഭത്തിലേക്ക് ഡ്രിവൺ ആവും, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുമല്ലോ, എനിക്കെല്ലാം അറിയാമല്ലോ, അപ്പോൾ പിന്നെ അവൻ കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു പയ്യനെ ഒരു കുട്ടിയെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു ഡു ദാറ്റ് യു വിൽ കീപ് ഡൂയിങ് ഇറ്റ്, ബട്ട് യു വിൽ നെവർ ഗ്രോ. ഗ്രോത്ത് വേണമെങ്കിൽ നമ്മളോളം തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുക. അത് വളരെ ഒരു ബോൾഡായ ഒരു ഡിസിഷനാണ്, ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ആണ്, കാരണം അവർക്ക് അവരുടെ വാല്യൂ അറിയാം. നമ്മൾ എടുക്കുന്ന ആ പ്രോഫിറ്റ് തന്നെ മേ ബി അതിന് അതിൻ്റെ ഒരു 80% ഇപ്പോൾ ആ വ്യക്തിക്ക് സാലറി കൊടുക്കണമായിരിക്കും, തീർച്ചയായും കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നാളെ ഇൻഡിപെൻഡൻ്റ് ആയാലും ഒരു പ്രോജക്റ്റ് എപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ തന്നെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. കാരണം അപ്പോൾ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ടൈം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഈ നെറ്റ്വർക്ക് ചെയ്യാനും പ്രോജക്ട്സ് പ്രൊക്യൂർ ചെയ്യാനും, പ്രോജക്ട് പ്രൊക്യൂർമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത് ബ്രാൻഡിംഗ് ആണ്. ആസ് യു കീപ് ഗ്രോയിങ് ദ ക്ലയൻസ് വിൽ വോണ്ട് യു, ബിക്കോസ് യു വിൽ ബിക്കം ഓട്ടോമാറ്റിക്കലി യു വിൽ ബിക്കം ദ ഫേസ് ഓഫ് ദ ബ്രാൻഡ്. അപ്പോൾ പിന്നെ തൗഫീഖ് വന്നില്ലേ, അയ്യോ മാത്യു വന്നില്ലേ, ഇതാരേവൻ തീർച്ചയായിട്ടും വരും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മള് ഈ സിസ്റ്റം ഇൻ പ്ലേസ് ആയില്ലെങ്കിൽ നമുക്ക് ആ ക്ലയന്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻ അഗെയിൻ ഇറ്റ് വിൽ കം ബാക്ക് ടു യു. നമ്മൾ ആദ്യമേ കൊടുക്കുന്ന സർവീസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അറ്റൻഷനോ ആ ക്ലയന്റിനെ നമ്മൾ പാകപ്പെടുത്തുക. അപ്പൊ നാളെ നമ്മൾ അതനുസരിച്ച് നമ്മളുടെ സെക്കൻഡ് ലൈനെ കൂടെ കൊണ്ടുവന്ന് അവരെ ഒന്ന് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ദേ ആർ ആസ് ഗുഡ് ആസ് അസ് എന്നുള്ള ആ ട്രസ്റ്റ് ക്ലയൻറ്റിന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നാളെ തൗഫീഖിന് സേ ഹിമാലയത്തിൽ പോകണം, ഹിമാലയത്തിൽ പോകണം, അപ്പോൾ ഇവിടെ വർക്ക്, ഇവിടെ വർക്ക്, എക്സ് ഓർ വൈ ഹീ ഈസ് ആസ് ഗുഡ് ആ ഈ ആർ നോ പ്രോബ്ലം, പ്ലീസ് കണക്ട് ഹിം. ആ നമ്മുടെ ടീം നമ്മളോളം തന്നെ നല്ലതാണ് എന്നുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇപ്പോൾ 44 വർഷത്തിൽ ഇഫ് യു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഹാവ് യു റീച്ച്ഡ് യുവർ ഫുൾ പൊട്ടൻഷ്യൽ?
നോ, നോട്ട് യെറ്റ്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഗ്യാപ്സ് ഉണ്ട്, ഗ്യാപ്സ് അഗെയിൻ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മേ ബി ഇത്രയും വർഷമായത് കൊണ്ട് തന്നെ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ബ്രീഫ് വന്നു, ആ ബ്രീഫ് കളക്ട് ചെയ്തതിന് ശേഷം അത് ആരാണ് ആ ബ്രീഫ് എടുക്കുന്നത്, അത് അനലൈസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, സേ ഇപ്പം ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുന്നു, ബജറ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, പ്രോജക്റ്റ് അവാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ടീമിൻ്റെ ബ്രീഫ് പോകണം, ആർട്ട് ഡയറക്ടർ ആണോ ചെയ്യേണ്ടത്, നമുക്ക് ദർ ആർ മൾട്ടിപ്പിൾ ഡിസൈനേഴ്സ്, ജൂനിയർ വിഷ്വലൈസർ ഉണ്ട്, സീനിയർ വിഷ്വലൈസർ ഉണ്ട്, ആർട്ട് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ആർട്ട് ഡയറക്ടർ ലെവലിലോട്ട് പോകേണ്ട ഒരു സ്കെയിൽ ഓഫ് വർക്ക് ആണ് എങ്കിൽ അദ്ദേഹം ആയിരിക്കും അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളും ഡ്രോ ചെയ്യുന്നത്, മേ ബി ഫിനിഷ് ചെയ്യുന്നത് ജൂനിയർ വിഷ്വലൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈൻ പ്രോസസ്സ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കട്ട് കാണിക്കുന്നു ക്ലയൻറ്റിൻ്റെ, അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് അപ് ടു 3 versions ആയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം അപ്പം ചില ക്ലയൻറ്റ്സ് ചോദിക്കും, ആ മൂന്നിൽ എനിക്കിഷ്ടപ്പെടില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞങ്ങൾ തന്നെ പറയുന്നത് സാർ മൂന്നിലൊന്ന് സാറിന് ഇഷ്ടപ്പെടും, കാരണം സാർ തരുന്ന ബ്രീഫ് കറക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കും കറക്റ്റ് ആയിരിക്കും. എനിക്ക് 6 എണ്ണം വേണം, ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പറയും സാർ 6 എണ്ണം ഞങ്ങൾ തരാൻ പറ്റില്ല, കാരണം എന്തിനാണ് ഞങ്ങൾ 6 ലോഗോ ഉണ്ടാക്കുന്നത്. പക്ഷെ മൂന്ന് പറഞ്ഞാൽ 3 approach ആണ് സാർ, അതിലേതെങ്കിലും സാർ എടുത്തോണമെന്ന് ഞാൻ പറയുന്നില്ല, മേ ബി അതിൽ ഒരു അപ്രോച്ച് സാറിന് ക്ലിക്ക് ചെയ്യും, ആ അപ്രോച്ച് വെച്ച് ഞങ്ങൾ അതിൽ ബിൽഡ് ചെയ്യും, ദിസ് ഇസ് ദ പ്രോസസ്. അപ്പോൾ ഈ പ്രോസസ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ക്ലയൻസ് ഓക്കെ. എപ്പോഴും ക്ലാരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നമുക്ക് ക്രൂഷ്യലായിട്ട് വരുന്നൊരു കാര്യം. ദെൻ അത് കഴിഞ്ഞിട്ട് അത് കാണിക്കുന്നു, അതിൻ്റെ അപ്രൂവൽ എടുക്കുന്നു, ഫൈനൽ ഫിനിഷ്ഡ് വർക്ക് ആയി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡെലിവറിയിലോട്ടും എന്തൊക്കെ ഫയൽസാണ് വേണ്ടത്, ഏതൊക്കെ ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു, കൊടുക്കുന്നു, ജോബ് ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യും, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു, പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നു, അക്കൗണ്ട്സ് ഫിനാൻസിൽ നിന്ന് സംസാരിക്കുന്നത് കഴിയുന്നു, അതൊരു ജോബ് ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. ഇത് പണ്ട് മുതൽ ഇവോൾവ് ചെയ്തൊരു സമയം. പക്ഷേ മൾട്ടിപ്പിൾ മീഡിയയിൽ അക്രഡിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഏജൻസി ആകുമ്പോഴേക്കും പലയിടത്തു നിന്നാണ് ബ്രീഫ് വരുന്നത്. ഒരു ഒബിച്വറി ആഡ് വന്ന് ഒരു സൈഡിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ ഹോർഡിംഗ് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, കോണ്ടന്റ് റിക്വയർമെൻറ്റ് വരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴേക്കും ഈ പറയുന്ന പോലെ മോർ ദാൻ വൺ പേഴ്സൺ ഹാസ് ടു കളക്ട് ദ ബ്രീഫ്. ഈ ബ്രീഫ് വന്നതിന് ശേഷം ബ്രീഫ് മനസ്സിലാക്കുന്നു, പ്രപ്പോസൽസ് പോകുന്നു, അവർ ക്ലയൻറ്റോട് സംസാരിക്കുന്നു, റിക്വയർമെൻറ്റ് മനസ്സിലാക്കി പ്രപ്പോസൽ പോയി, ബജറ്റ് കൊടുത്തു. ബജറ്റ് നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ലെയറിംഗ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഓക്കെ ഇതാ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഇതാണ്, മേ ബി ക്ലയൻറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് യു ക്യാൻ റെഡ്യൂസ് മേ ബി ലൈക്ക് 5% ഓർ 10% നമ്മൾ കൊടുക്കുന്ന ഇതാണ്. അതിന് ശേഷവും ക്ലയൻറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ സേ നോ. അത് ആ ഓണർഷിപ്പ് പക്ഷേ ആ വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത്, ആ പ്രോജക്ട് മാനേജറിനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രോജക്ട് മാനേജർ ഡിസൈഡ്സ് ഓക്കെ സർ ഭയങ്കര ഹാർഡ് നെഗോസിയേഷൻ ആണ്, ഹീസ് ആസ്കിങ് ഫോർ 40% ലെസ്, നോട്ട് വയബിൾ, പ്ലീസ് ഇൻഫോം ദ ക്ലയൻറ്റ് ദാറ്റ് സർ വി ആർ അൺഎബിൾ ടു ഡു ദാറ്റ്, പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു
സംതിങ്. പറയാനുള്ളൊരു ധൈര്യമാണ് ആക്ച്വലി നല്ല പ്രോജക്റ്റുകൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്.
ഈ പറഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരാറ്, അതായത് ക്ലയൻറ്റ് ഡിമാൻഡ് ചെയ്യും, ഇല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, എനിക്ക് നിങ്ങളുടെ മുതലാളിയോട് സംസാരിക്കണം, എം ഡി വിളിക്ക്, ഓക്കെ അങ്ങനെ സാഹചര്യത്തിലും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം ഇത് സംസാരിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കും, സാർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്ര എഫേർട്ട് ഉണ്ട്, ഞങ്ങൾ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് കോസ്റ്റ് ഉണ്ട്, അതാർ മനസ്സിലാക്കുക. അപ്പോൾ നാച്ചുറലി ചിലപ്പോൾ പറയില്ല എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കോട്ട് കിട്ടും. സർ തീർച്ചയായിട്ടും ഫീൽ ഫ്രീ ടു കീപ്.
പണ്ട് ഒരു പുള്ളി എന്നെ വിളിച്ചു, ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു കല്യാണം ഷൂട്ട് ചെയ്യണം, അപ്പം ചേട്ടാ എത്ര ബഡ്ജറ്റ്? എൻ്റെ ബഡ്ജറ്റൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം ബഡ്ജറ്റുണ്ട്, പക്ഷെ 30 ഫോട്ടോ എടുത്താൽ മതി. എന്താ ഏട്ടാ 30 ഫോട്ടോ അറിയാതൊരു 31 ഫോട്ടോ അയക്കാൻ? അതെനിക്ക് ചോദിക്കണമെന്നില്ല, പക്ഷേ ഞാൻ ചോദിച്ചില്ല. അപ്പം 30 ഫോട്ടോ പുള്ളി ഒരു 5-6 റഷീദ് ഖാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് 30 ഫോട്ടോ. അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്താണ് ഈ 30 ഫോട്ടോ? അപ്പം ഞാൻ ഒരു ബഡ്ജറ്റ് പറഞ്ഞു, അയ്യോ അതോ അയ്യോ ഭയങ്കര കൂടുതല. ആ അപ്പം ചേട്ടാ ചേട്ടൻ്റെ ഒരു ബഡ്ജറ്റ് പറ 3000 രൂപ ഒരു കല്യാണം എങ്ങനെ എടുക്കുന്നത്? അതാ പറഞ്ഞാൽ എനിക്ക് 30 ഫോട്ടോ മതി, 30 ഫോട്ടോ ഒരു സ്റ്റുഡിയോ 100 രൂപയാണ്, 100 രൂപ വെച്ചിട്ട് മൂപ്പാക്കളിക്ക് 30 രൂപ 3000 രൂപ.
30 ഫോട്ടോ വെച്ച് ഒരു ആൽബം ഉണ്ടാക്കാൻ പറ്റും.
അതിന് ഞാൻ പറഞ്ഞു സോറി ചേട്ടാ എനിക്കത് പറ്റത്തില്ല, ഞാൻ ആരെല്ലാം നോക്കൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു, അങ്ങനെ ഒരാളെ കല്യാണം എടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു.
അതാണ് ഈ പറഞ്ഞ പ്രശ്നം.
അങ്ങനത്തെ ക്ലയന്റിനെ വേണ്ട എന്ന് വെക്കിയത് തന്നെ വേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി അതിൽ വേറൊരു ഭാഷ്യമില്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ആൻഡ് എന്താ പറയുക, വിത്ത് ഓൾ ഡ്യൂ ഹ്യൂമിലിറ്റി ടു ദ ക്ലയൻറ്റ്, പക്ഷെ നമുക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ പറ്റും.
ഇപ്പോൾ നമ്മൾ ആ ഒരു അവർ പറയുന്ന റേറ്റിനടുത്തോട്ട് നമ്മൾ പോയി അത് ചെയ്താൽ പോലും ഒരിക്കലും അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ
പറ്റില്ല.
നമ്മളത് എങ്ങനെ ഡെലിവർ ചെയ്തു എന്ന് പറഞ്ഞാലും
പെട്രോൾ അടിച്ച് പോകാനുണ്ട് 3000 രൂപയുടെ ചിലവ്.
നമ്മളാണ് നമ്മുടെ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയാലും എക്സ്പീരിയൻസ് ആയാലും എനിക്ക് അവിടെ ഒരു ഡിഫറൻസ് ഞാൻ പറയില്ല. ബിക്കോസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് മീൻ നിങ്ങളിപ്പം ഈ സ്ഥാപനം തുടങ്ങിയത് ഇപ്പോഴായിരിക്കും, പക്ഷെ നിങ്ങൾ ഈ തൊഴിലിറങ്ങിയിട്ട് 10 വർഷമായി. അപ്പം അതെല്ലാം നമ്മൾ ഫാക്ടർ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഇത് ആദ്യമൊരു ക്യാമറ എടുത്ത് ഇറങ്ങുകയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും കോട്ട് ചെയ്യാം. വിത്ത് നോ പവർ കംസ് നോ റെസ്പോൺസിബിലിറ്റി, നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾ ലെൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾ ദിസ് പാരഫെർനേലി ആസ് കോസ്റ്റിംഗ് യു മണി. സോ ഡെഫിനറ്റ്ലി യു ഹാവ് എ പ്ലാൻ ആൻഡ് യു നോ വാട്ട് യുവർ വർത്ത്. കോസ്റ്റ് ഇപ്പം ആക്ച്വലി ആവുന്നതിൻ്റെ 10x കോസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ക്ലയൻറ്റിന് തോന്നാം അയ്യോ അത് കുറച്ച് കൂടുതലല്ലേ, നാച്ചുറലാണ്. നോ ബട്ട് ദെൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, ഒരു മര്യാദയുണ്ട്, എന്താണ് വാട്ട് ഈസ് ദ നോമിനൽ റേറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും സ്ട്രിക്ട് ടു ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ആഡ് എ ലിറ്റിൽ 10% പ്രീമിയം ടു യുവർ ഫോർ യുവർ ക്വാളിറ്റി, ദാറ്റ് യുവർ ഗുഡ് ടു ഗോ. ഈ 10% അകത്ത് നമുക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ഒരു 2-3% നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ഇഫ് യു വോണ്ട് ടു ഡു ദാറ്റ് വർക്ക്. ഇനി അതിനും താഴെ വേണ്ടാന്ന് വെക്കും, ഒരു പ്രശ്നവുമില്ല. There are more fish in the sea.
അതെ, ഇപ്പം ആൾക്കാർക്ക് ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സാധനത്തിനേക്കാളും അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ മെയിനായിട്ട്.
തീർച്ചയായും നമ്മളെ റെൻഡർ ചെയ്യുന്ന വാല്യൂ. ഇപ്പം ഈ നേരത്തെ ഒരു സംസാരിച്ച വാല്യൂ അഡീഷനെ പറ്റി പറഞ്ഞല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ ഫോട്ടോഗ്രാഫി തന്നെ എടുക്കാം. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ്. ഇവൻ മൊബൈൽ ഫോട്ടോഗ്രാഫി തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ചെറിയ ചെറിയ ഇവൻ്റൊക്കെ ഇപ്പോൾ ആൾക്കാർ ഫോട്ടോഗ്രാഫറെ വിളിക്കുന്നില്ല. തീർച്ചയായും ആ ഫോൺ, ഞങ്ങൾ ഐഫോൺ ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഫോട്ടോഗ്രാഫർ, ഓക്കെ ഫൈൻ. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പീസ് വേണ്ട, ആൽബം വേണ്ട, ഇത് ഫേസ്ബുക്കിൽ ഇടാനാണ്, ഇൻസ്റ്റയിൽ ഇടാനാണ്, മതി വഴിയോട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്കെയിലോട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാനായിട്ട് കിട്ടുന്ന ആൾക്കാരെയും അവർ ഈ ക്വാളിറ്റിയുള്ള ആൾക്കാരെയും എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് മൊബൈൽ എടുക്കാമെന്നേ ഉള്ളൂ, നീ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ ഞാൻ 1000 രൂപ തരാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മളുടെ ഡിസിഷനാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത്. സോ ആൻഡ് വെൻ യു ആക്ച്വലി സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് പ്രോസസ്, ദി ക്രിയേറ്റീവ് പേഴ്സൺ ഇൻ യു ഓർ ദ ആർട്ടിസ്റ്റ് ഇൻ യു ഷുഡ് ബി ഇൻസ്പയർഡ് ടു ഡെലിവർ മോർ. ദാറ്റ് ഈസ് വാല്യൂ അഡിഷൻ. അല്ലാതെ ക്ലയൻറ്റ് ഡിമാൻഡ് ചെയ്തത് എനിക്ക് 2 ആൽബം വേണം, സാറിന് ഇതിന് 2 ആൽബം ഇല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ താ, ഞാൻ ഇത്രയും ഭയങ്കര പൈസ തരല്ലേ. അതൊരു വാല്യൂ അഡീഷനായിട്ട് നമ്മൾ കാണണ്ട, ബിക്കോസ് അത് ക്ലയൻറ്റിൻ്റെ യാതൊരു ബെനിഫിറ്റും ഇല്ല, അയാൾ അയാളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. സോ വാല്യൂ അഡീഷൻ കംസ് വെൻ യു ആക്ച്വലി ഫീൽ ദാറ്റ് ഓക്കെ ദിസ് പെർട്ടിക്കുലർ വർക്ക് ഡിസേർവ്സ് മോർ, ഐ ക്യാൻ ആഡ് ദിസ് മച്ച് മോർ. ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് പറഞ്ഞല്ലോ. സോ അവിടെ ദ പ്രോജക്ട് ഇസ് സോ എക്സൈറ്റിംഗ് ദാറ്റ് വി ആക്ച്വലി ഫീൽ ലൈക്ക് ഓക്കെ, നമുക്ക് ഇതിൻ്റെ മ്യൂസിക് നമുക്ക് ഇന്ന ആളെ, ഐ മീൻ നമ്മൾ ആരെയാണോ ആദ്യം മനസ്സ് ഷെഡ്യൂൾ ചെയ്തത് ആ വ്യക്തിയിലോട്ടല്ല, വിൽ ഗോ ടു ദസ് അതർ ആർട്ടിസ്റ്റ്, അതർ മ്യൂസീഷ്യൻ ഹൂസ് ആക്ച്വലി എ കോസ്റ്റ്ലിയർ റിസോഴ്സ്. പ്രോജക്ട് ലെവൽ പ്ലാനിങ്ങിലുള്ള ബജറ്റ് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ കോസ്റ്റ് കൂടുക, ബട്ട് ദെൻ വി ഫീൽ നോ ആ ഈ വ്യക്തി ചെയ്താൽ ഇത് ഔട്ട് കുറച്ചുകൂടെ നന്നാവും. സോ ദാറ്റ്സ് എ കോൺഷ്യസ് ചോയ്സ് നമ്മൾ വേണ്ട. അപ്പോൾ ഒറിജിനൽ പ്ലാനിങ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവാണ് ആൻഡ് വി ആർ ഗോയിങ് ഔട്ട് ഓഫ് അവർ വേ ആൻഡ് ഫൈൻഡ് ദാറ്റ് പേഴ്സൺ ആൻഡ് സേ ഡു ഇറ്റ് ഫോർ അസ്. അപ്പം മറ്റേ ഒറിജിനൽ സോഴ്സ് റിസോഴ്സ് എ കോട്ടിനേക്കാളും 30% കൂടുതലാണ് പുള്ളി പറയുന്നത്, ബട്ട് വി ഡോണ്ട് മൈൻഡ് പേയിങ് ദാറ്റ് ബിക്കോസ് വി വോണ്ട് ഇറ്റ് ടു ബി ഈവൻ മോർ ബെറ്റർ. അപ്പം അത് ആ പ്രോജക്റ്റ് നമ്മളെന്ന വ്യക്തിയിലുള്ള ആർട്ടിസ്റ്റിനെ ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദ പ്രോജക്റ്റ് ഈവൻ ബെറ്റർ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷോട്ട് ഉണ്ടാവും, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി, ദേ ആർ വെരി ഹാപ്പി, ഓക്കെ ഗുഡ് താങ്ക് യു ഗൈസ്. പക്ഷെ നിങ്ങൾ എന്നോ ഞങ്ങളുടെ ഒരു ഷോട്ട് മിസ്സിംഗ് ആണ്, വി വോണ്ട് ടു ഡു സംതിങ് ദാറ്റ് ഇസ് എ വാല്യുവേഷൻ.
എക്സാക്ട്.
അപ്പം അതിന് തീർച്ചയായിട്ടും ക്ലയൻസായിട്ടും ക്ലയന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അവരെ നമ്മൾ എത്രയും ഇൻസ്പയർ ചെയ്യണം, അവരെ നമ്മൾ എത്രയും സപ്പോർട്ട് ചെയ്യണം.
ഐ തിങ്ക് ഇപ്പം എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഉണ്ട്, എല്ലാവരുടെയും കയ്യിലും നല്ല ക്യാമറാസും ഉണ്ട്. പക്ഷെ അവിടെ ആസ് എ നിങ്ങളൊരു ഇപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ഇതിലാണെങ്കിൽ യു നീഡ് ടു നോ ദാറ്റ് മൊബൈൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് നല്ല ക്വാളിറ്റി കണ്ടന്റ് കിട്ടണം എന്നില്ല. നമ്മളത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ പൈസ ഇട്ട് എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ കിട്ടുന്നത് മൊബൈലിൽ എടുക്കുന്നതും മൊബൈലാണെങ്കിൽ പോലും ഇപ്പോൾ ആപ്പിൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അവരുടെ എൻ്റെ ഇവൻറ്റ് മൊബൈലിൽ ഷൂട്ട് ചെയ്തു. മൊബൈൽ ഇസ് നോട്ട് ബാഡ്, ഇസ് നോട്ട്, പക്ഷെ ഒരു എൻ്റയർ ടീം എൻ്റയർ ക്രൂ കറക്റ്റ് സ്ക്രിപ്റ്റൊക്കെ വെച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിസൾട്ട്
വേറെ ലെവൽ
മച്ച് മോർ
വർത്ത്. അല്ല ഈ പറഞ്ഞ പോലെ ഷോൺ ബേക്കർ എന്നൊരു അമേരിക്കൻ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ ഉണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം വർഷങ്ങളായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ്, അതാത് കാലത്തെ ഐഫോണുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കാണുന്ന ഒരു നോർമൽ വ്യൂവറിന് മനസ്സിലാവുകയില്ല ഇത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്, ബിക്കോസ് അത്രയും ഹോംവർക്ക് ഇതാണ് പുള്ളിയെ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ പുള്ളി പറഞ്ഞു വെച്ചാൽ ഒരു ഡിവൈസിൻ്റെ കളർ റേഷ്യോ 8-bit ഉള്ള സമയത്താണ് ആപ്പിൾ 10-bit ഇത് കൊണ്ടുവരുന്നത്, പ്രോസസ്സർ കൊണ്ടുവരുന്നത്. സോ ആ 10-bit പ്രോസസ്സർ എനിക്ക് വേണം, ഐ വോണ്ട് എക്സ്പ്ലോർ മോർ കളേഴ്സ്, അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ബജറ്റ്, ബട്ട് ഐ ഹാവ് എ സ്മോൾ സ്റ്റോറി ടെൽ, സോ ഐ എം ഗോയിങ് ടു ചൂസ് എൻ ഐഫോൺ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രോസസ്സ്. അല്ലാതെ ആദ്യമായി ഐഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമ എന്നാ കണ്ടു എന്ന് പുള്ളി എടുത്തും പറയുന്നില്ല.
ഇവൻ ഞങ്ങൾ തന്നെ കഴിഞ്ഞ തവണ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഓൾറെഡി അത് റിലീസ് ആയിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി ഷോർട്ട് ഓൺ ഐഫോൺ, അത് കണ്ടാൽ പറയത്തേയില്ല ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്.
12 ദിവസം ഉണ്ടായിരുന്നു, ആ 12 ദിവസത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന പോകുന്നതും എല്ലാ സാധനങ്ങളും
ഓൾമോസ്റ്റ് ഒരു 200 GB വർത്ത് ഓഫ് ഫുട്ടേജ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു, അതും ആപ്പിൾ ലോഗിൽ തന്നെ ഷൂട്ട് ചെയ്തു പ്രോപ്പറായിട്ട് എഡിറ്റ്.
അതിൽ നമ്മൾ മറ്റേ മൊബൈൽ ഗിംബൽ യൂസ് ചെയ്തിട്ട് Insta360 ഗിംബലും iPhone 15 Pro Max യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത് ആ ലോഗിൽ, അതിൻ്റെ റിസൾട്ട് അമേസിംഗ്. അതൊരിക്കലും പറയൂല അതൊരു ഫോണിലെടുത്ത്,
ബിക്കോസ് ടെക്നോളജി ഹാസ് അഡ്വാൻസ് ദാറ്റ് മച്ച്. നമ്മളിപ്പോൾ അതിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ബ്രെയിൻ പവർ ഉള്ളൊരു മനുഷ്യനെയാണ് അവിടെ ആവശ്യം.
ഇവിടെ ഇപ്പൊ നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം ആ റിസൾട്ട് കിട്ടണമെന്നല്ല, നമുക്കുണ്ടായിരുന്ന ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം, അപ്പോൾ ആ എഡിറ്ററിന് നമ്മൾ കൊടുത്ത ഐഡിയ, നമ്മൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു ഔട്ട് നമുക്ക് വേണം, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തു, പ്രീ പ്ലാൻ ചെയ്തു, ആ ട്രിപ്പിന് മുന്നേ നമ്മളത് പ്ലാൻ ചെയ്തു, എന്നിട്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ഓടി വന്നിട്ട് നീ അത് എടുത്തു തന്നിട്ട് പോ, ഞാനത് വേറെ ചെയ്യിപ്പിച്ചു
എന്തെങ്കിലും. തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കേട്ടാൽ അത് മനസ്സിലായി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്ലയന്റാണ് തീർച്ചയായിട്ടും ചെയ്യുക, ബിക്കോസ് ദേ വിൽ ചിലപ്പോൾ ലാക്ക് ഓഫ് അവയർനെസ് ആയിരിക്കും, കാരണം അവരും കൺഫ്യൂസ്ഡ് ആണ്. ഈ പറയുന്ന പോലെ അവരുടെ അടുത്തും 10 പേര് പറയാണ് സാർ ക്യാൻവ എടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ എല്ലാം നടന്നു, ChatGPT ഉണ്ടെങ്കിൽ കോപ്പി റൈറ്റിംഗ് കഴിഞ്ഞു, ഐഫോൺ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി കഴിഞ്ഞു, പിന്നെ എന്തിനാണ് നമ്മൾ ഇവന്മാർക്കെല്ലാം പൈസ കൊടുക്കുന്നത്. ഇതിങ്ങനെ കേട്ടിട്ട് വന്ന വരുന്നൊരു ക്ലയൻറ്റ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അവർ ഈ കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെ പറയുകയാണ്. ഞാൻ പലപ്പോഴും ക്ലയൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കും, അത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന ചില ചുരുക്കം ക്ലയൻസിനോട് ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട്, കാരണം അവരാണ് നമുക്ക് ബിസിനസ് തരുന്നത്, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പം നമ്മൾ പറയുന്നത് സാർ എന്താ ചെയ്യുന്നത്, അത് ഞാൻ ഈ പറയുന്ന പോലെ ഫുഡ് പ്രോസസ്സ് ഫുഡ് പ്രൊഡക്ട്സ് ആണ്. സാർ എന്താ ചെയ്യുന്നത്, ഞാൻ മറ്റേ ഹയസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊക്യൂർ ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് ഞാൻ ഇത്രയും 8-step പ്രോസസ്സ് കൂടെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയി എൻ്റെ മറ്റേ ടീം ഓഫ് സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതൊക്കെ ചെയ്ത് പുള്ളി ഭയങ്കര പ്രൈഡായിട്ട് പറയാൻ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ സാർ എൻ്റെ അമ്മ അച്ചാറുണ്ട് സാർ. അപ്പോൾ പുള്ളി എന്നെ ആദ്യം എന്നെ നോക്കും, പുള്ളി ചിരിക്കും, ഓക്കെ മനസ്സിലായി.
പ്രോബ്ലം സോൾവ്ഡ് സിമ്പിൾ
പ്രോബ്ലം സോൾവ് സാർ. എൻ്റെ അമ്മയുടെ അച്ചാറിന് സാർ അതല്ല. അപ്പം എൻ്റെ അമ്മയുടെ അച്ചാറല്ല അദ്ദേഹത്തിൻ്റെ അച്ചാർ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നെങ്കിൽ, ഇത് അദ്ദേഹം നമുക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ളി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആക്ച്വലി നമ്മുടെ ഒരു 80% പ്രോബ്ലം സോൾവ്ഡ് ആണ്.
പുതുതായിട്ട് വരുന്ന ബിസിനസ്സുകാർക്കും തുടക്ക സമയത്ത് നമുക്ക് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഐഡിയ ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്, ഓക്കെ ഇതൊക്കെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ള ഫുൾ പ്ലാൻ ഉണ്ട്. പക്ഷേ ഫണ്ടിങ്,
പൈസ ഇല്ല, സ്ക്രൂ ഇല്ല, ആൾക്കാരില്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല.
ഇപ്പോൾ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമറയുടെ വില തന്നെ മോർ ദാൻ ലാക്സ്. ഓരോ എക്യുപ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള റേറ്റും ഉണ്ട്. ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ഇത് രണ്ട് ഫോട്ടോ എടുത്ത പോലെ എന്തിനാണ് വലിയ പൈസ എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ ഇതിൻ്റെയൊക്കെ വില തന്നെ ഇവർക്ക് ചുമ്മാ നിൽക്കാൻ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇതിന് ഇത്രയും വിലയോ?
ആ പൈസക്ക് രണ്ട് കാർ വരി.
ആ ഈ ഒരു മീഡിയ ഫീൽഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതിപ്പം എന്തെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പലരും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈവൻ ഞാൻ പോലും സ്റ്റാർട്ട് ചെയ്തത് പേഴ്സണൽ ലോൺ പോലും കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൂള് ചെയ്യുന്ന ഫണ്ട് കൊണ്ട് നമുക്കൊരു ഒരു ഒരു ബിസിനസ്സിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്.
ഇപ്പം ഇതുവരെയുള്ള ഒരു നമ്മൾ മനസ്സിലാക്കുന്ന, ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ നടക്കുന്നതായിട്ട് ഈയിടെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തന്ന റിപ്പോർട്ടിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ
55,000 crore ബിസിനസ് കണ്ടിട്ടുണ്ട്.
അതെ അതെ. ബട്ട് ദെൻ അവിടെയും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടെക് കമ്പനികളെ മാത്രമാണ് ഈ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. മേ ബി ടെക്നോളജിയിൽ വളരെയാണ്, ടെക്നോളജി ഒരുപാട് ഇന്നൊവേഷൻ ഉണ്ട്, ഒരുപാട് കുട്ടികൾ പുതിയ കാര്യങ്ങൾ എൻജിനീയർ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ദെൻ നമ്മളെ പോലെ ഒരു സർവീസ് പ്രൊവൈഡറിന് അവിടെ ഫണ്ട് ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ആൻഡ് ബാങ്ക്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഗോൾഡ് ഉണ്ടോ, വസ്തു ഉണ്ടോ, അച്ഛൻ എവിടെയാണ് ജോലി തുടങ്ങിയ ചോദ്യങ്ങളാണ്. അപ്പം അവർ നോക്കുന്നത് അവരുടെ സേഫ്റ്റിയാണ്, കൊളാറ്ററലാണ്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ നമുക്ക് വെറുതെ പൈസ തരുന്നത് പേഴ്സണൽ ലോണും ബ്ലേഡ് കാര്യം മാത്രമാണ്.
അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുള്ള സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയായിരുന്നു. പോയപ്പം ഒരു ഇവർ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു, എന്താ സ്റ്റാർട്ടപ്പ് കിട്ടുന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒരു കഥ എഴുതുന്ന ഒരാളവിടെ ഉണ്ട്. സാർ ഞാൻ കഥ എഴുതുന്നുണ്ട്, ഞാൻ ലാപ്ടോപ്പിലാണ് ടൈപ്പ് ചെയ്യുന്നത്.
അത് ഈ മേ ബി ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഗ്യാപ്പാണത്. അവർ പ്യുവർലി ഫോക്കസ് ചെയ്യുന്ന ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഈ പൈസ വേണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ക്യാമറ അല്ലെങ്കിൽ ആപ്പ്, അങ്ങനെ ആപ്പ് ഉണ്ട്? ഉണ്ട് സാർ. എങ്കിൽ പിന്നെ നിങ്ങൾ ആപ്പ് ഉണ്ടാക്കി ഇന്ന 2 crore. ഈ പൈസ എടുത്ത് നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാമറയൊക്കെ വേണമെങ്കിൽ മേടിക്കാം. പക്ഷേ ഇത് ഇത്തരത്തിലൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്ത് മിസ്ലീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫണ്ട് കിട്ടൂ എന്നുള്ളൊരു സാഹചര്യമാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കുന്ന കമ്പനികളാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണെങ്കിലും ദ ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം, ദ ആർ നോട്ട് സക്സസ്ഫുൾ ആസ് വി തിങ്ക് ദ ആർ. റീസെൻ്റ് ആയിട്ട് ന്യൂസ് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ടെക് കമ്പനി ഹു ആഡ് കേരള ഒറിജിൻ, ഈവൻ ദേ ആർ സ്ട്രഗ്ലിംഗ്. അപ്പം ടെക് കമ്പനീസ് ആർ ഓൾസോ സ്ട്രഗ്ലിംഗ്. ഈ പമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് റിസീവ് ചെയ്യുന്ന ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഫണ്ട് പോലും അവർക്ക് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഫീസിബിളായിട്ട് ഡെലിവർ ചെയ്യാനോ പറ്റുന്നില്ല. സോ ഈ സാഹചര്യത്തിൽ ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് വിൽ ഓൾവേസ് ബി വെരി റിലക്റ്റൻറ്റ്. ആൻഡ് നമ്മളെ പോലത്തെ ബിസിനസ് ആകുമ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മാർക്കറ്റിൽ ആൾക്കാരുടെ ഫണ്ട് സ്വീകരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഭാഗമുണ്ട്. ഫണ്ട് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് വി ആർ എ സർവീസ് പ്രൊവൈഡർ. സർവീസ് പ്രൊവൈഡേഴ്സിന് ഫണ്ട് തരാൻ ആൾക്കാർ മടിക്കും. സെക്കൻഡ് ഇഷ്യൂ ഇസ് ദാറ്റ് വൺസ് വി റിസീവ് ഫണ്ട്സ് ഫ്രം എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബീറ്റ് എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഓർ എ ബാങ്ക് ഓർ വാട്ട് എവർ, വി ഹാവ് ടു ബി ഓർ വിൽ നാച്ചുറലി ബി ഓൺ ദെയർ ഒരു ഐസൈറ്റ്. അല്ലെങ്കിൽ അവർ തരുന്ന ടൈം ലൈൻ അനുസരിച്ച് ഡെലിവർ ചെയ്യേണ്ടി വരും. ഇപ്പം നേരത്തെ നിങ്ങളൊക്കെ കഴിഞ്ഞ 4 months നോർത്ത് ഈസ്റ്റിൽ പോയി, നോർത്ത് ഈസ്റ്റിലൊന്നും പോകാൻ പറ്റൂല, നോർത്ത് ഈസ്റ്റിലും എന്തിന്? അപ്പം ഈ മാസത്തെ ഡെലിവറി എന്ത് ചെയ്യും? അതെ പൈസ. അത് ഇപ്പം നമുക്ക് ആ ഒരു പേഴ്സണൽ ഫ്രീഡം എന്നുള്ളതിൻ്റെ ഒരു അതൊരു കുറേ കർട്ടെയിൽ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അതിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡം ചിലപ്പോൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. കാരണം ഒരു മാസം നമുക്ക് ആ തിരിച്ചടവ് ഇത്രയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഇത്രയുണ്ട്. നാച്ചുറലി നമുക്കിപ്പം ഇഷ്ടമില്ലാത്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ ഹാപ്പി അല്ലാത്ത പ്രോജക്റ്റ് ചിലപ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിച്ചതിന് താഴെ മാർജിൻ ക്ലോസ് ചെയ്യേണ്ടി വരും, ബിക്കോസ് നമുക്ക് നമ്മുടെ ബാക്കിലൊരു ക്ലോക്ക് കിടന്ന് ഓടുക. സോ അത് നമ്മുടെ ക്രിയേറ്റീവ് ബ്രെയിൻസിനെ ഒരുപാട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് സ്വീകരിക്കുന്നതിനും രണ്ട് ഭാഗമുണ്ട്. കിട്ടിയാൽ നല്ലതാണ്, ഇപ്പം ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം, നമുക്ക് ടെക് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അറ്റ് ദ സെയിം ടൈം ആ ഫണ്ട് തരാനായിട്ട് ബാങ്കുകൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഈവൻ ഫോർ മൈ ബിസിനസ് ഇത്രയും നാളായെങ്കിലും ദ റീസൺ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ഈസ് ബിക്കോസ് ദർ ആർ നോ ബഡി ദർ ഇസ് നോ ബഡി ടു ഗിവ് എസ് മണി. അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയിട്ടുള്ള സിസ്റ്റംസ് മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. അല്ലെങ്കിൽ കൊളാട്രൽ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പം ലാൻഡോ ഗോൾഡോ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് എല്ലാവർക്കും ഉള്ള അതേ മെത്തേഡ്സ് നമുക്കുള്ളൂ. അല്ലാതെ ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആസ് ഓഫ് നൗ ആബ്സെൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ ദ സർവീസ് സെക്ടർ.
നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ, ഒരു വിഷൻ, നമ്മൾ എന്താണ് ചെയ്യുന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് മുന്നേ വേണം. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് നാല് സാധനം വാങ്ങിച്ച് വെച്ചത് കൊണ്ട് ഒരിക്കലും നമുക്കത് മുന്നോട്ട് പോകും. പിന്നീട് അതൊരു ബാധ്യതയായിരിക്കും, ഇത് തീർക്കാനായിരിക്കും അടുത്ത് ഓടേണ്ടി വരുന്നത്.
അത് സിംപ്ലിഫൈ ആണെങ്കിൽ നമ്മൾ നമ്മളൊരു കമ്പനിയിൽ ഒരാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഹയർ ചെയ്തിട്ട് ജോലി പിടിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ജോലി അതും പിടിച്ചിട്ട് അവർക്ക് പണി എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് ക്ലിയറായി ഡിഫൈൻ ഉണ്ടെങ്കിൽ ഓക്കെ ഇനി ഇതിനാളെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഹയർ ചെയ്യുമ്പോഴാണ് ഇച്ചിരി എഫക്റ്റീവ് ആയിട്ട് ഹയർ ആകുന്നത്.
ഇപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റ് തന്നെ ഒത്തിരി പേര് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഹയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ സാധനം നമ്മളുള്ള ടീം വെച്ച് തന്നെ അത് വർക്ക് ചെയ്യാം. അതിൻ്റെ ഏറ്റവും അങ്ങ് ഏറ്റവും എത്തി ഇനി പറ്റൂല എന്നുള്ളൊരു സീൻ വരുമ്പോൾ മാത്രമാണ് അടുത്ത ആളിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആൾ വേണം.
തൗഫീഖ് പറഞ്ഞൊരു 1 year പ്ലാൻ അല്ലെങ്കിൽ 3 year പ്ലാൻ അല്ലെങ്കിൽ 5 year പ്ലാൻ, വാട്ട് എവർ, ടൈം ഇസ് നോട്ട് എ ഫാക്ടർ. പക്ഷേ ഓക്കെ, യു വോണ്ട് സ്റ്റാർട്ട് എ സ്പേസ് ഇൻ കൊച്ചിൻ, യു വോണ്ട് എസ്റ്റാബ്ലിഷ് എ ടീം ദെയർ, ബിക്കോസ് അതൊരു ബിഗർ മാർക്കറ്റാണ്, ഒരുപാട് കമ്പനീസ് ഉള്ളൊരു സ്ഥലമാണ്. യു വോണ്ട് സ്റ്റാർട്ട് എ ടീം ഇൻ ബാംഗ്ലൂർ, ഇങ്ങനെ ഒരുപാട് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഫണ്ടഡ് ആയിട്ടുള്ള ബജറ്റ്സ് ഉള്ള, നമുക്ക് ഒരുപാട് സ്കോപ്പ് ഓഫ് വർക്ക് ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പോർട്ട്ഫോളിയോ അവിടെ കാണിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇമ്പ്രസീവ് ആണ്. ഇനി ഇവിടെ ബില്ല് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ബെറ്റർ ബില്ലിംഗ് അവിടെ സ്വാഭാവികമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ പുറത്ത് അവിടെ നമ്മൾ ആദ്യം റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹയർ ചെയ്തതിന് ശേഷം നമുക്ക് മേ ബി ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ടൊരു സ്പേസോ എന്തെങ്കിലും വേണമെങ്കിൽ ആ രീതിയിലുള്ള ഓർഗാനിക് സ്കെയിലിംഗ് ആണ് എപ്പോഴും നല്ലത്. മറ്റേതിപ്പോൾ പെട്ടെന്ന് നമ്മൾ 5 offices തുടങ്ങുന്നു ഈ പറഞ്ഞ അവിടെ എല്ലാം നമ്മൾ 50 പേരെ വെച്ച് കയറ്റുന്നു. ഒരു മാസം ഇവരെല്ലാം എന്ത് ചെയ്യും?
എന്ത് പണി എടുക്കും?
ഈ ലോട്ടറി അടിക്കുന്ന പോലെ ഇരിക്കും. ലോട്ടറി അടിക്കുമ്പോ ന്യൂസിലൊക്കെ ഉണ്ടാവും, പത്രത്തിലൊക്കെ
വരും. അവരെ പറ്റി ആരും അറിയാം.
ഒരു 6 months കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അവൻ പെട്ട് ഏതെങ്കിലും.
പിന്നെ ഈ പറയുന്ന പോലെ സൈഡായിട്ട് തന്നെ നമ്മുടെ ക്രിയേറ്റീവ് എന്താ പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻസും ചെയ്യും. മേ ബി ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് അങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സിലും കൂടെ വേണമെങ്കിൽ യു ക്യാൻ ബ്രിങ് ദാറ്റ്സ് എ ന്യൂ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ക്ലയൻറ്റ് ബേസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ ബേസ്, ഹാപ്പി കസ്റ്റമർ ബേസ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി പോർട്ട്ഫോളിയോ ഉണ്ട്. സോ ദാറ്റ് കുഡ് ബി എ ഡിഫറെൻറ്റ് വിഷൻ കണക്റ്റഡ് ടു യുവർ പ്രസൻറ്റ് ബിസിനസ്. യു ആർ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ യു ക്യാൻ ബൈഫർക്കേറ്റ് ഇൻ ടു സ്റ്റാർട്ടിങ് എ പ്രൊഡക്ഷൻ ഹൗസ് ഓൺലി ഫോർ വെബ് സീരീസ് കോണ്ടന്റ്, ക്രിയേറ്റീവ് കോണ്ടന്റ്, 5 years തോൺ എൻ ഒ ടി ടി പ്ലാറ്റ്ഫോം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലാർജർ വിഷൻ വർക്ക് ചെയ്തിട്ട് പുറകോട്ട് റീഇഞ്ചിനീയർ ചെയ്യുക. സോ 5 years ലേറ്റർ നിങ്ങളൊരു ചെറിയൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിലേക്ക് പ്രധാനമായിട്ട് വരുന്നത് കണ്ടൻറ്റാണ്. ആ കണ്ടൻറ് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ആ കണ്ടൻറ്റിൽ നമുക്ക് മേ ബി ഒരു ബ്രാൻഡഡ് കണ്ടൻറ് ആണെങ്കിൽ ഒരു സ്പോൺസറിനെ കൊണ്ടുവന്നാൽ അവർക്കതൊരു വിസിബിലിറ്റിയാണ്, നമുക്ക് ബേസിക് കോസ്റ്റ് കവർ ചെയ്യാനുള്ളൊരു ഹെൽപ്പുമായി, ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇപ്പോൾ ലാഭം എടുക്കാൻ നോക്കണ്ട, നമുക്ക് കോസ്റ്റ് കവർ ചെയ്താൽ മതി. അവരെ സംബന്ധിച്ച് അവർക്കത് അവരുടെ സോഷ്യൽ മീഡിയയിലോ അവരുടെ മാർക്കറ്റിംഗ് കണ്ടൻറ്റായിട്ടോ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വിൻ വിൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സും കൂടെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് ആഡ് ചെയ്യുക. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് ഡെഫിനറ്റ്ലി ആ മീഡിയ കമ്പനിക്ക് ഉണ്ട്.
ഇപ്പോൾ 44 years ഒരു മീഡിയ കമ്പനിയാണ്. അപ്പോൾ അതും ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൊരു കമ്പനിയാണ്. ട്രിവാൻഡ്രം പോലൊരു സ്ഥലത്ത് ഇവിടെ കൂടുതലും എംപ്ലോയീസ് ആണ് ഉള്ളത്. കേട്ടും കണ്ടും വന്നിട്ടുള്ളത് ഒരു മലപ്പുറത്തോട്ടോ അല്ലെങ്കിൽ ഒരു നോർത്തിലോട്ട്, നോർത്ത് കേരളയാണ് ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. ഒരിക്കലും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എംപ്ലോയീസ് ആണ്, ജോലിക്കാരാണ്, ജോലി ചെയ്യാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്യൂച്ചർ ബിസിനസ്സിൻ്റെ, എസ്പെഷ്യലി നമ്മുടെ മീഡിയ എന്ന് പറയുന്നതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്?
ഞങ്ങൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സർവീസ് ചെയ്തൊരു ഏറ്റവും ദൈർഘ്യത്തും സർവീസുള്ള ക്ലയൻറ്റ് മലയാള മനോരമയാണ്. ആൻഡ് മനോരമ സിറ്റ്സ് ഇൻ കോട്ടയം. പക്ഷേ ഇന്നത്തെ ഈ പറഞ്ഞ ഇൻ്റർനെറ്റോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ സർവീസ് ചെയ്ത് തുടങ്ങുന്നത്. അന്നൊക്കെ ഈ പറയുന്ന പോലെ ഫോൺ കോളിൽ വിളിച്ച് ബ്രീഫ് തരുന്നു. അപ്പം ഫിസിക്കലി എൻ്റെ ഫാദറോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ മാനേജറോ അത് ഫിസിക്കലിയും പകർത്തി എഴുതുന്നു. എന്നിട്ട് അത് പ്രകാരം ഞങ്ങൾ ഫിസിക്കലി തന്നെ ഇരുന്ന് പേന കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ ഫാക്സാണ്, അന്ന് ഫാക്സ് മെഷീനാണ് അതേ ഉള്ളത്, ഫാക്സ് ചെയ്ത് കൊടുക്കുന്നു. അതവിടെ ചെല്ലുന്നു, അത് ഫോണും ഫാക്സ് വന്നു തന്നെ. ഫോൺ വിളിക്കുമ്പോൾ ഫാക്സ് കിട്ടില്ല. അപ്പം വിളിക്കും, ആ ഫോൺ കിട്ടി ഫാക്സ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഫാക്സ് വരുന്നു. ഈ ഫാക്സ് മെഷീനിൽ എടുത്ത് വെച്ചിട്ട് ആ സ്ക്രിപ്റ്റ് അവർ എഡിറ്റ്, അവർ പേന കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് ഫാക്സ് ചെയ്ത് തരുന്നു. അപ്പം ഇതെല്ലാം കൂടെ 4 മണിക്കൂർ എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു, മ്യൂസിക് ചെയ്യാൻ കൊടുക്കും. മ്യൂസിക്കും ലൈവാണ്, അന്ന് പ്രോഗ്രാമിന് മ്യൂസിക്കൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ലൈവ് ആടുമ്പോഴേ ആർട്ടിസ്റ്റിനെ വിളിക്കുന്നു. അപ്പം മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് ജിംഗിളാണ്, ഓക്കെ ജിംഗിളിൻ്റെ മ്യൂസിക് ഇങ്ങനെയാണ്, ലിറിക് ഇങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് വരേണ്ടത് പെർക്കഷൻ, അപ്പം മറ്റേ റിതം സെറ്റ്, തബല വേണം, അല്ലെങ്കിൽ ഇതുപോലൊക്കെ വേണം, സ്ട്രിങ് വേണം, എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, ടേപ്പിലാക്കുന്നു. ഈ ടേപ്പ് ഞങ്ങൾ കൊറിയർ ചെയ്യുന്നു ട്രെയിനിൽ. ഈ സാധനം ഇവിടുന്ന് റിവാൻഡെന്ന് കോട്ടയം പോകുന്നു. അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ആരെങ്കിലും പിക്ക് ചെയ്ത് മനോരമ ഓഫീസിൽ കൊണ്ടുപോകുന്നു. അവിടെ കൺസേൺഡ് ആൾ ടേപ്പ് റെക്കോർഡർ ഉണ്ട്, അവിടെ ടേപ്പ് റെക്കോർഡർ കേൾക്കുന്നു. കേട്ട് കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കും, ഹലോ സാധനം കേട്ടു കേട്ടോ, കൊള്ളാം. അപ്പം ഇത് ഏകദേശം 4 ദിവസം പോയി. പക്ഷേ ഇതാണ് അന്ന് സർവീസ്. അപ്പം അന്ന് അങ്ങനെ സർവീസ് ചെയ്തിരുന്നു.
അന്തകാലത്ത്
കറക്ഷനും കുറവാണ്.
മൊത്തം ഒരു വീഡിയോ, ഒരു 1.5 മണിക്കൂർ വീഡിയോ എടുത്ത് ചേട്ടാ മ്യൂസിക് മാറ്റാം.
അപ്പൊ അന്ന് മേബി രണ്ട് സൈഡിലും ഒരുപാട് എഫേർട്ട് ഉള്ളത് കൊണ്ട് അവരത്ര കണ്ട് അവരും അത്ര ഹോംവർക്ക് ചെയ്തിരുന്നു. ക്ലയന്റും ഹോംവർക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്.
ബ്രീഫ് ഭയങ്കര
ക്ലിയറാണ്. അപ്പം നമ്മളുടെ വർക്കും പ്രിസൈസ് ആണ്, കാരണം അവർക്ക് അത്രയും ക്ലയന്റിന്റെ ജോലിയുണ്ട് ആ ബ്രീഫ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. സോ അന്ന് ട്രിവാൻഡത്തിരുന്ന് ഞങ്ങൾ അവൈലബിൾ റിസോഴ്സ് വെച്ച് ഞങ്ങൾക്ക് സീംലെസ്ലി ഇത് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കും മേ ബി അങ്ങ് അവിടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകണം എന്ന് തോന്നാത്തത്. അച്ഛന് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് കൊച്ചിന് അല്ലെങ്കിൽ ഒരു ചെന്നൈ ഓഫീസൊക്കെ തുടങ്ങിയാലോ, കാലിക്കറ്റ് ഓഫീസൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ പുള്ളി ഇടയ്ക്ക് ആലോചിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ഹി ഹാഡ് എൻ ഇൻട്രാക്ഷൻ വിത്ത് അലിക് പദംസി. അലിക് പദംസി ഇസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ആഡ് പേഴ്സൺ, കാമസൂത്ര ആഡൊക്കെ ചെയ്ത ലെജൻഡാണ്. അപ്പോൾ അലിക് പദംസിയുടെ ഒരു വർക്ക്ഷോപ്പ് ബോംബെയിൽ പുള്ളി അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്ത് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പുള്ളി ആ വർക്ക്ഷോപ്പ് ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോയത്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഐ തിങ്ക് ദാറ്റ് വാസ് ഇയർ 2002 or 2003. സോണി കോർപ്പറേഷൻ, സോണിയുടെ ഗ്ലോബൽ ക്രിയേറ്റീവ് ക്യാമ്പയിൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആ വർഷം ചെയ്തുകൊണ്ടിരുന്നത് ആംസ്റ്റർഡാമിലുള്ളൊരു ഏജൻസിയാണ്. ആൻഡ് സോണി സിറ്റ്സ് ഇൻ ടോക്കിയോ. 2000s അന്ന് ഇത്രയും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നുമില്ല. ഈ ആംസ്റ്റർഡാം ഏജൻസിയിൽ 3 പേരേ ഉള്ളൂ. ഇറ്റ്സ് എ 3 പീപ്പിൾ. ഇതേപോലെ നമ്മൾ 3 പേര്, ഇതാണ് നമ്മളാണ് സോണിയുടെ ഏജൻസി, സോണി കോർപ്പറേഷൻ്റെ ഗ്ലോബൽ ക്രിയേറ്റീവ് എല്ലാം ചെയ്യുന്നത് നമ്മൾ 3 പേരാണ് ആ സമയത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ, ഇറ്റ് ഇസ് നോട്ട് വെയർ യു ആർ, ഇഫ് യു ആർ ഗുഡ് പീപ്പിൾ വിൽ കം ടു യു എന്ന് പറഞ്ഞൊരു സംഭവം അന്ന് അവിടെ വെച്ച് കേട്ടപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഓക്കെ ഇറ്റ്സ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, സോ ഐ വിൽ സിറ്റ് ഹിയർ ബിക്കോസ് ഐ എം ഫ്രം ഹിയർ. അപ്പം ഞാൻ എന്നെ തേടി വരുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും, ദാറ്റ് ഷോസ് മൈ വർത്ത് എന്നും പറഞ്ഞ ഒരു കോൺഷ്യസ് ഡിസിഷനിലാണ് പുള്ളി പിന്നെ ഒരിടത്തും ഓഫീസ് തുടങ്ങാതെ പുള്ളി തന്നെ ഇരുന്നത്. ബട്ട് ദെൻ ഇന്നിപ്പോൾ എൻ്റെ സമയമായപ്പോഴേക്കും വി ആർ സ്റ്റിൽ ഹിയർ ദ സെയിം ടൈം, വി നൗ ഹാവ് ഓഫീസ് ഇൻ കൊച്ചിൻ, വി വൺ ഇസ് കമ്മിങ് അപ്പ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഈ പറഞ്ഞ സ്കെയിലിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ബട്ട് ദെൻ അവിടെ എല്ലാം നമ്മൾ ടീമുകളെ ഡെപ്യൂട്ട് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് വി ആർ ഓൾസോ സെറ്റിംഗ് അപ്പ് ദ സെയിം സ്റ്റാൻഡേർഡ് ദാറ്റ് വി ആർ കീപ്പിംഗ് ഇറ്റ്. ബട്ട് സെയിം ടൈം ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രം ആസ് എ മാർക്കറ്റ് ലൈക്ക് യു സെഡ് ഇസ് ഗ്രോയിങ്, ഇസ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പൊ ട്രിവാൻഡ്രത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് പോകുന്നത് വലിയ മണ്ടത്തിൽ വരും.
ഇതാണ് റൈറ്റ് ടൈം ടു ബി ഇൻ,
ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ബി. ആൻഡ് വെൻ പീപ്പിൾ ഓർ ബ്രാൻഡ്സ് ഫ്രം ദ കൺട്രി വിസിറ്റ് ഹിയർ, ദേ ആർ നോ ഗോയിങ് ടു ലുക്ക് അറ്റ് ഹൂസ് ദ ബെസ്റ്റ് ഹിയർ. അപ്പോൾ അതിൽ ലെഗസി ഇസ് വൺ ഫാക്ടർ ആൻഡ് ക്വാളിറ്റി ഇസ് അനദർ ഫാക്ടർ. ഇത് രണ്ടും ഉള്ള ആൾക്കാർക്കായിരിക്കും ആ പ്രിഫറൻസ് കിട്ടുക. ഇനിയാണ് ആൾ വരാൻ പോകുന്നത്, മറ്റേ വെള്ളം കോരിയിട്ട് പഠിക്കൊണ്ട് ഉടച്ചു എന്ന് പറയുന്ന പോലെ ഇനി അടുത്ത ഒരു വർഷം തിരുവനന്തപുരത്ത് പോകരുത്. ദിസ് ദ റൈറ്റ് ടൈം ആൻഡ് ദിസ് പോർട്ട് ഇസ് എ ഹ്യൂജ് കാറ്റലിസ്റ്റ്, ദ എയർപോർട്ട് ഇസ് ഓൾസോ ഗോസ് എ ഹ്യൂജ് കാറ്റലിസ്റ്റ്, ആൻഡ് ഓൾ ദീസ് ആർ ഗോയിങ് ടു ബ്രിങ് എ ലോട്ട് ഓഫ് ബിഗ് ബ്രാൻഡ്സ്. മൈ ബി കേരളത്തിൽ നമുക്ക് കണ്ട് പരിചയമില്ലാത്ത അത്രയും വലിയ ബ്രാൻഡുകൾ. സോ വെൻ ദീസ് ബ്രാൻഡ്സ് കം, ദേ വോണ്ട് വെൻഡേഴ്സ് ഓഫ് ദാറ്റ് ക്വാളിറ്റി. ഇപ്പോഴും വലിയൊരു ഫാക്ടറാണ് ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി. ഒരു എൻ്റെ തരെ ഒരു, കാരണം എത്ര വലിയ ക്ലയൻറ്റ് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഓഫീസുണ്ട്, നിങ്ങൾക്ക് കൊച്ചിയിൽ ഓഫീസുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതില്ല എന്ന് സത്യം പറഞ്ഞതുകൊണ്ട് ഒരുപാട് ക്ലയൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അഡ്വർടൈസിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് അതൊരു പീപ്പിൾ ടു പീപ്പിൾ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം എൻ്റെ തന്നെ നമുക്ക് ഒരു എന്നും കാണാനൊന്നുമല്ല, മേ ബി ഒരു വർഷം നമ്മൾ കാണത്ത് പോലും ഇല്ല, പക്ഷേ നിങ്ങളോട് ഇല്ലേ, ആ ഞങ്ങളോട് ഉണ്ട് സാർ, ആ ശരി ഓക്കെ,
അതൊരു സമാധാനമാണ്.
ഒരു വിളിച്ചാൽ ഓടിയെത്താൻ ആളുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ടീം ഇവിടെ ഉണ്ട് മതി, അത് ക്ലയന്റിന് വലിയൊരു ഫാക്ടറാണ്. സോ ആ ഒരു ഫാക്ടർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം, ഇറ്റ്സ് വേർ വി ആർ പ്രസന്റ് എന്നുള്ളത് ഡസന്റ് മാറ്റർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദ ടീം ഷുഡ് ബി ആസ് ഗുഡ് ആസ് അസ്. കാരണം തോഫീക്കിനെ ഡെഫിനറ്റ്ലി നാളെ ഈ പറഞ്ഞാൽ വിയറ്റ്നാമിൽ ട്രാവൽ ചെയ്യണം തോന്നിയാൽ പോകണം, മാത്യുവിന് നിക്കരാഗ്വേ പോകണം എന്ന് തോന്നിയാൽ പോകണം. അത് വർക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത പോലെ ടൈ ഡൗൺ ചെയ്യുന്നൊരു സാഹചര്യം വരരുത്. വർക്ക് ഇസ് വർക്ക്, തീർച്ചയായിട്ടും 100% കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, നമ്മുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കണം. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു മീ ടൈം ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സ്യൂട്ട് ഉണ്ട്. ആ പേഴ്സ്യൂട്ട് നമ്മുടെ പേഴ്സണൽ ഒരു ജേണിയാണ്. ആ ജേർണിക്കകത്ത് ചിലപ്പോൾ നമുക്ക് നിന്ന് നിപ്പിന് പോകണം എന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മേ ബി ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എനിക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നുള്ളതാണ്. ഭയങ്കര ആഗ്രഹമാണ് കുറേ നല്ലത്. പക്ഷേ അതിന് ഐസ്ലാൻഡിൽ പോകണം. ഐസ്ലാൻഡ് എവിടെയാണെന്നു പോലും എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഈയിടെ ഞാൻ തപ്പി എങ്ങനെയാണ് ഐസ്ലാൻഡിൽ പോകുന്നത് നോക്കിയപ്പം അതിനൊരു റൂട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ്, ഒരു പെർട്ടിക്കുലർ മന്ത് ഓഫ് ദ ഇയറേ പോകാൻ പറ്റത്തുള്ളൂ, അതിന് പോകുന്ന റൂട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റിംഗ് ഒക്കെ എടുത്തു. പക്ഷേ അത് എൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ ലോഗോ ചെയ്ത് തരുമോ എന്ന് പറയുമ്പം എനിക്ക് ആശ്ചര്യ ദേഷ്യം വരും. അല്ല ഞാൻ സീ ലിസൺ നോക്കും, ഞാൻ ഐസ്ലാൻഡിൽ പോകാൻ നിൽക്കുകയാണ്,
എനിക്ക് ലോഗോ ചെയ്യാൻ സമയമില്ല.
പക്ഷേ സെയിം ടൈം ക്ലയൻറ്റിന് ക്ലയൻറ്റിൻ്റെ ലോഗോ അല്ലെങ്കിൽ അവരെ വർക്കാണ്. സോ മൈ ടീം ഷുഡ് ബി ആസ് ഗുഡ് ദാറ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു ഗോ ടു ഐസ്ലാൻഡ്, ബട്ട് ദ സെയിം ടൈം ദ ക്ലയൻറ്റ് ഷുഡ് ഗെറ്റ് വാട്ട് ഹീ ഡിസേർവ്സ് ഓർ വാട്ട് ഹീസ് പേയിങ് ഫോർ. ടോട്ടൽ വർത്ത് ക്ലയൻറ്റിന് കിട്ടണം ഫ്രം മൈ ടീം.
ബേസിക്കലി ഇറ്റ്സ് എ ടീം വർക്ക്.
ഇറ്റ്സ് എ ടീം വർക്ക്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ദേ ഷുഡ് ബി ട്രെയിൻഡ്. നമ്മൾ ട്രെയിനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഹയർ ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞു ഹയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവന് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ്. പക്ഷേ ഐ വുഡ് സേ റാദർ ദാൻ നോളജ് ഐ വുഡ് ഗി ഇമ്പോർട്ടൻസ് ടു ആറ്റിറ്റ്യൂഡ്.
ടീച്ചബിൾ ആണ്
അവൻ, എത്രത്തോളം വില്ലിംഗ് ആണ് പഠിക്കാനായിട്ട്. ഇപ്പം പഠിക്ക അറിയാത്തൊരുത്തന് പറഞ്ഞു കൊടുക്കാം, പക്ഷേ എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല.
പഠിക്കാൻ ആഗ്രഹമുള്ളവനാണ്,
ആഗ്രഹമുള്ളവന് മാത്രം പഠിപ്പിക്കും. നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക. വി ഹാവ് ടു ലേൺ, വി ആർ ലേണിംഗ് എവറി ഡേ. സോ വരുന്ന നമ്മുടെ ടീം മെമ്പർ ഇഫ് ദേ ആർ വില്ലിംഗ് ടു ലേൺ, ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി. ആൻഡ് ദെൻ ട്രെയിൻ ദം. നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ നിന്ന് പഠിക്കുക. സോ ഒരു പരസ്പരമുള്ള പിയർ ലെവൽ ലേണിംഗും പിയർ ലെവൽ മെൻറ്ററിങ്ങും ആണത്.
തുടക്ക സമയത്ത് നമ്മളിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഞാൻ ഈ പഠിച്ച് കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വലിയ സംഭവമാണ്, കാര്യം ഞാനിതൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇനി വി എഫ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതൊക്കെ എന്താ എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എന്നെ പലയിടത്തും ജോലിക്ക് വിളിച്ചു, ഞാനവിടെ വർക്ക് ചെയ്തു, അപ്പോഴൊക്കെ ചെറിയ സാലറി നോക്ക് എന്താണ് കാര്യം. നമ്മൾ പഠിക്കുന്നതല്ല നമ്മൾ ജോലി ചെയ്യുന്നത്, അപ്പോൾ അന്നേരം നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, നമ്മളിതൊക്കെ അറിയുന്ന സംഭവം. പിന്നീടാണ് അത് മനസ്സിലായത്, ആരും വിളിക്കാതിരുന്നത് മനസ്സിലായി ഇതിങ്ങനെയല്ല വർക്ക്, ഇതിന് വേറൊരു രീതിയാണ്,
ഇങ്ങനല്ല.
അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫി, ഞാൻ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് പഠിക്കുമല്ലായിരുന്നു, പക്ഷേ എൻ്റെ ആ ഒരു ജേണിയിൽ അതൊരു ഭാഗമായിട്ട് വന്നു. അപ്പോൾ അന്നാണ് ആ സമയത്താണ് ഞാനും മാത്യു ഒക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എന്താണ് സാധനം എന്നറിയുന്നതിനേക്കാളും അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിലോട്ട് എങ്ങനെ നമ്മുടെ റിസൾട്ടിലോട്ട് കൊണ്ടുവരണം എന്നറിയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇത് ആൾക്കാരെ കാണിക്കാൻ പറ്റും. നമുക്ക് ക്യാമറ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കല്യാണങ്ങളാണ്. അവിടെ പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എടുത്തേ പറ്റും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ക്യാമറ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചത്. തൊട്ട് മുന്നേ അറിയുന്നത് ഫ്രെയിംസ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ആരെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഫ്രെയിം വെക്കും, ഷൂട്ട്.
അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ഫ്രെയിംസ് ബൈ തൗഫീഖ്.
കല്യാണ സമയത്ത്, കല്യാണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, താലികെട്ടുന്ന സമയത്ത് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ആൾക്കാരെ ഓടിച്ചിട്ട് അടിക്കും. അപ്പൊ ആ സിറ്റുവേഷനിൽ ഇത് എപ്പോഴാന്ന് കണ്ടുപിടിച്ച്
പഠിപ്പം,
ഇത് പേരറിയില്ലെങ്കിലും സാധനം പഠിക്കും. ഇത് കറക്കിയ വെട്ടം കുറയും, കൂടും, ഡെപ്ത് കൂടുന്നുണ്ടോ ഇല്ല, ഇതൊക്കെ പഠിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ കൂടെയാണ് ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. ഒരിക്കലും തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം 13 വർഷത്തോളമായി. അപ്പോൾ ഇത്രയും വർഷം എടുത്തു എനിക്ക് ഇവിടെ എത്താനായിട്ട്. ഇപ്പോഴും ദ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സംഭവം ഇല്ല. ഇപ്പോഴും ആ ഒരു
ജേണിയിലാണ്, നമ്മളെല്ലാവരും ഒരു ജേണിയിലാണ്, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
യു ഹാവ് എക്സ്പീരിയൻസ് ഓഫ് 44 ഇയേഴ്സ്. ഈ 44 ഇയേഴ്സിൽ ബേസിക്കലി യു ആർ ബോൺ ഇൻ ടു ദിസ് ഇൻഡസ്ട്രി, യു ആർ ബ്രോട്ട് അപ്പ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി, ആൻഡ് യു ആർ നൗ ലീഡിങ് ഇറ്റ്. അപ്പോൾ ഈ 44 വർഷത്തിൽ വാട്ട് ഈസ് വൺ തിങ് ദറ്റ് യു ലേൺഡ്, ഒരു ബിഗസ്റ്റ് പോയിന്റ് ലേൺഡ് യു ലേൺഡ്? നമ്മുടെ വ്യൂവേഴ്സിൽ തുടക്കക്കാർ ഒത്തിരി പേരുണ്ടാവും, അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ
പറ്റും.
ബിഗസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ മേ ബി ഐ വിൽ സേ ഗ്രാറ്റിറ്റ്യൂഡ്. അത് മേ ബി ഞാൻ പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ വാല്യൂടെ ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ എന്നാണ്. കാരണം ഒന്ന്, ഡെഫിനറ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ക്ലയൻറ്റ് ഹു ട്രസ്റ്റഡ് മീ, ബിക്കോസ് ദർ വാസ് ഓർ മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഹു ഹവ് ടോൾഡ് മീ ദറ്റ് ഐ ലൈക്ക് യുവർ ഐഡിയ ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് യു ബിക്കോസ് ഐ ഡോണ്ട് നോ യു എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ ഈ ലെഗസിയും ഈ പാരമ്പര്യവും ഒക്കെ ഇരിക്കെ തന്നെ എല്ലാം എൻ്റെ അച്ഛൻ വലിയ ആളാണെന്നൊക്കെ ഉള്ള എല്ലാ തള്ളി ഞാൻ തള്ളിയതിന് ശേഷവും എൻ്റെ മുഖത്ത് നോക്കി ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ അച്ഛൻ അടിപൊളിയാണ് പക്ഷേ സാറ് അത്രയ്ക്ക് പോരാ കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള, എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ബട്ട് അന്നും ഇന്നും നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അന്നാണെങ്കിൽ പോലും ഇത്രയും വിഷമം തോന്നിയ സമയത്തും എന്നെ ട്രസ്റ്റ് ചെയ്തൊരു ക്ലയൻ്റ് ഉണ്ട്, ഓക്കെ ശരി ഇയാൾ ചെയ്തു നോക്ക് നമുക്ക് നോക്കാം. ആ ഒരു യെസ് തന്ന വ്യക്തി അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾ അവരോടുള്ള നന്ദി ആണ് ഇപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കറിയില്ല, അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് നമ്മളെ നമുക്കൊരു യെസ് തരികയാണ്. ആ യെസ് തന്നെയാണ് നമ്മൾ ഇന്നും ഡ്രൈവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്ലി ടു ദ പീപ്പിൾ ഹു ഹാവ് ടോട്ട് മീ, ഈ ഫിലിം സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആവാം, എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാവാം, ചിലപ്പം എൻ്റെ ക്ലയൻ്റ് ആവാം, അവർ ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് തരും, നോയിങ്ലി ആൻഡ് അൺനോയിങ്ലി. ചില ക്ലയൻസിന് ആ ഒരു നോളജ് ഉണ്ട്, ചിലപ്പോൾ അവർ തരുന്നൊരു ഇൻസൈറ്റ് ഭയങ്കര കീ ആയിരിക്കും, നിങ്ങൾ ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയും. ചിലപ്പോൾ അവർ റാൻഡംലി പറയുന്നൊരു കാര്യത്തിനായിരിക്കും നമ്മളൊരു കാര്യം പിക്ക് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മളെ നമ്മുടെ വർക്കിന് നമ്മുടെ സ്കില്ലിന് ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഇൻസൈറ്റ് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ്ലി മൈ ടീം, ഐ താങ്ക് മൈ ടീം ബിക്കോസ് ഐ ആം ആസ് ഗുഡ് ആസ് മൈ ടീം. അവരില്ലെങ്കിൽ ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് എല്ലാവരും പഠിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ വർത്തമാനം പറയാൻ റീസൺ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കീമാൻ റിസ്ക് അവോയ്ഡ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഫ്രീ ടൈം, അല്ലെങ്കിൽ എനിക്കൊരു മീ ടൈം, എനിക്ക് അല്പം ഒരു ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യാനുള്ള ഇൻഡൽജ് ചെയ്യാനുള്ള ടൈം തരുന്നത് എൻ്റെ ടീമാണ്. സോ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു താങ്ക് മൈ ടീം. ആൻഡ് ഐ തിങ്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് തിങ് ഇൻ ദ വേൾഡ് ഓൾസോ. ആൻഡ് ഐ വുഡ് വോണ്ട് ഓൾ ദ പീപ്പിൾ ഹു ലിസൺ ആൻഡ് ദ സ്റ്റുഡൻസ് ആൻഡ് ദ കിഡ്സ് ഹു ആർ കമ്മിങ് അപ്പ് ഇൻ ദ ഇൻഡസ്ട്രി ടു ബി താങ്ക്ഫുൾ. യു ആർ ഡൂയിങ് അറ്റ്ലീസ്റ്റ് വൺ വർക്ക് ബിക്കോസ് സമ്മൺ ഇസ് ഗിവിങ് യു ആൻ ഓപ്പർച്യൂണിറ്റി.
ലൈക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് തന്നെ എൻ്റെ ചർച്ചയിലുള്ളൊരു പുള്ളിക്കാരി, നീ കല്യാണം വന്ന് പുള്ളിക്കാരിയുടെ കല്യാണം എടുത്താണ് ഇത് ആക്ച്വലി തുടങ്ങുന്നത്. ലൈക്ക് ഷീ ട്രസ്റ്റഡ് മീ വിത്ത് ക്യാമറ ടു ക്യാപ്ചർ ഹർ ബെസ്റ്റ് ഡേ ഓഫ് ഹർ
ലൈഫ്.
ആ ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കില്ല.
അങ്ങനെ
അത് കഴിഞ്ഞ് ഒരുപാട് പേര് ട്രസ്റ്റ് ചെയ്തതാണ് നമ്മൾ രണ്ടും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്.
ആ ജേണിയിൽ ഇവൻ എന്നെ വിശ്വസിച്ചു,
അങ്ങോട്ടും വിശ്വസിച്ചുണ്ട്.
എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്?
അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ടീമിനെ ഫുൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്ത് കുറേ വാല്യുബിൾ ലെസൺസ് തന്ന പാർത്ഥൻജിക്ക്
വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള
താങ്ക് യു ഫോർ ഇൻവൈറ്റ് മീ ടു ദിസ് വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇന്ററാക്ട് ചെയ്യാൻ തന്നതിൽ ഒരുപാട് നന്ദി. ഐ ഓൾസോ ലേൺ ഫ്രം യു ഗൈസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.
അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിബഡി ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് എപ്പിസോഡ്.